കർത്താവിനെ ഭയപ്പെടുന്നവൻ അവിടുത്തെ ശാസനം സ്വീകരിക്കുന്നു. പ്രഭാതത്തിൽ ഉണർന്ന് അവിടുത്തെ അന്വേഷിക്കുന്നവന് കൃപ ലഭിക്കും. നിയമത്തെ അന്വേഷിക്കുന്നവൻ അതിൽ സംതൃപ്തി കണ്ടെത്തും, എന്നാൽ കപടനാട്ടിക്കാരൻ അതിൽ തട്ടിവീഴും. ദൈവഭക്തൻ ശരിയായി വിധിക്കും, നീതിപൂർവമായ പ്രവൃത്തികളെ അവൻ ദീപം പോലെ പ്രകാശിപ്പിക്കും. ദുഷ്ടൻ ശാസനം നിരസിക്കുകയും തന്നിഷ്ടം പോലെ തീരുമാനമെടുക്കുകയും ചെയ്യും. ബുദ്ധിമാൻ ഒരു നിർദ്ദേശം അവഗണിക്കുകയില്ല. നിന്ദ്യനും ധിക്കാരിയുമായ മനുഷ്യൻ ആരെയും ഭയപ്പെടുന്നില്ല. ആലോചന കൂടാതെ ഒന്നും പ്രവർത്തിക്കരുത്, പശ്ചാത്തപിക്കാൻ ഇടയാവുകയില്ല. പ്രതിബന്ധങ്ങൾ നിറഞ്ഞ വഴിയിലൂടെ സഞ്ചരിച്ച് തട്ടി വീഴരുത്. നിരപ്പായ വഴിയിലും അമിതമായ ആത്മവിശ്വാസം അരുത്. വഴിയിൽ ശ്രദ്ധയോടെ നടക്കുക, ഓരോ പ്രവൃത്തിയിലും കരുതൽ വേണം. അതാണ് നിയമാനുഷ്ഠാനം. നിയമത്തിൽ വിശ്വസിക്കുന്നവൻ കൽപ്പനകൾ അനുസരിക്കുന്നു, കർത്താവിൽ ശരണപ്പെടുന്നവനെ നഷ്ടം വരികയില്ല. കർത്താവിനെ ഭയപ്പെടുന്നവന് അനർത്ഥം സംഭവിക്കുകയില്ല, ആപത്തിൽ നിന്ന് അവിടുന്ന് അവനെ രക്ഷിക്കും. ജ്ഞാനി നിയമത്തെ വെറുക്കുകയില്ല, അതിനോട് ആത്മാർത്ഥതയില്ലാത്തവൻ കൊടുങ്കാറ്റിൽപ്പെട്ട തോണി പോലെയാണ്. വിവേകി നിയമത്തിൽ ആശ്രയിക്കും, ഉറിയും കൊണ്ടുള്ള നിശ്ചയം പോലെ നിയമം അവന് വിശ്വാസ്യമാണ്. മുൻകൂട്ടി തയ്യാറായ സംസാരിക്കാവോ, അപ്പോൾ നീ ശ്രദ്ധിക്കപ്പെടും. ചിന്തിച്ച് ഉറച്ച് ഉത്തരം പറയുക. വിട്ടിയുടെ ഹൃദയം വണ്ടിച്ചക്രം പോലെയാണ്, അവന്റെ ചിന്തകൾ തിരിയുന്ന അച്ചുതണ്ട് പോലെയും. പരിഹസിക്കുന്ന സ്നേഹിതൻ വിത്തുകുതിരയെ പോലെയാണ്, ആര് പുറത്തിരുന്നാലും അത് ഹേഷാരവം മുഴക്കുന്നു. വർഷത്തിലെ എല്ലാ ദിവസങ്ങളെയും പ്രകാശിപ്പിക്കുന്ന സൂര്യനാണെങ്കിൽ ഒരു ദിവസം മറ്റൊന്നിനേക്കാൾ മെച്ചപ്പെട്ടതാകുന്ന അങ്ങനെ കർത്താവിന്റെ നിശ്ചയമനുസരിച്ചാണ് അവ വ്യത്യസ്തമാകുന്നത്. ഋതുക്കളും ഉത്സവങ്ങളും നിർണയിച്ചതും അവിടുന്ന് ആണ്. ചില നാളുകളെ അവിടുന്ന് ഉന്നതവും സമ്പൂജ്യവും മറ്റു ചിലതിനെ സാധാരണവുമാക്കി. മനുഷ്യരെല്ലാവരും മണ്ണിൽ നിന്നാണ്. ആദം പൊടിയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു. കർത്താവിന്റെ ജ്ഞാനത്തിന്റെ പൂർണതയിൽ അവരെ വിവേചിക്കുകയും വ്യത്യസ്ത മാർഗങ്ങളിൽ നിയോഗിക്കുകയും ചെയ്തു. അവിടുന്ന് ചിലരെ അനുഗ്രഹിച്ചുയർത്തി, വേറെ ചിലരെ വിശുദ്ധീകരിച്ച് തന്നോടടുപ്പിച്ചു. മറ്റു ചിലരെ ശപിച്ചു താഴ്ത്തുകയും സ്ഥാനഭ്രഷ്ടരാക്കുകയും ചെയ്തു. കുശവന്റെ കയ്യിൽ കളിമണ്ണ് പോലെയാണ് സൃഷ്ടാവിന്റെ കയ്യിൽ മനുഷ്യർ. അവിടുന്ന് തന്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുന്നു, ഇഷ്ടമനുസരിച്ച് അവർക്ക് നൽകുന്നു. നന്മ തിന്മയുടെയും ജീവൻ മരണത്തിന്റെയും വിപരീതമാണ്. അപ്രകാരം തന്നെ പാപി ദൈവഭക്തന്റെയും അത്യുന്നതന്റെ സൃഷ്ടികളെ നിരീക്ഷിക്കുക. അവയെല്ലാം ജോഡികളായി പരസ്പര പൂരകങ്ങളായി നിലകൊള്ളുന്നു. ഒടുവിലാണ് ഞാൻ ഉണർന്നത്. കാലാപെറുക്കുന്നവനെ പോലെ ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായി. എന്നാൽ കർത്താവിന്റെ അനുഗ്രഹം നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി. മുന്തിരിപ്പഴം ശേഖരിക്കുന്നവനെ പോലെ ചക്കു നിറച്ചു. എനിക്ക് വേണ്ടി മാത്രമല്ല, ഉപദേശമാരായുന്ന എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ അധ്വാനിച്ചത്. ശ്രേഷ്ഠന്മാരെ, സമൂഹ നേതാക്കളെ, എന്റെ വാക്ക് കേൾക്കുവീൻ. ജീവിതകാലത്തിൽ ഒരിക്കലും പുത്രനോ ഭാര്യയ്ക്കോ സഹോദരനോ സ്നേഹിതനോ നിന്റെ മേൽ അധികാരം കൊടുക്കരുത്. ശ്വാസം പോകുന്നതുവരെ നിന്റെ സ്ഥാനം കരസ്ഥമാക്കാൻ ആരെയും അനുവദിക്കരുത്. മക്കളെ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് അവർ നിന്നെ ആശ്രയിക്കുന്നതാണ്. ചെയ്യുന്നതിനെല്ലാം ശ്രേഷ്ഠത കൈവരിക്കുക. കീർത്തിക്ക് കളങ്കം വരുത്തരുത്. കർത്താവിനെ ഭയപ്പെടുന്നവൻ അധീരനാവുകയോ ഭീരുത്വം പ്രകടിപ്പിക്കുകയോ ഇല്ല. അവിടുന്നാണ് അവന്റെ പ്രത്യാശ. ദൈവഭക്തന്റെ ആത്മാവ് അനുഗ്രഹീതമാണ്. തന്റെ ആശ്രയം അവൻ അറിയുന്നു. തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് കടാക്ഷിക്കുന്നു. അവിടുന്ന് ശക്തമായ സംരക്ഷണവും ഉറപ്പുള്ള താങ്ങും, ചുടുകാറ്റിൽ അഭയകേന്ദ്രവും, പൊരിവെയിലിൽ തണലും, ഇടറാതിരിക്കാൻ സംരക്ഷണവും, വീഴാതിരിക്കാൻ ഉറപ്പുമാണ്. അവിടുന്ന് ആത്മാവിനെ ഉത്തേജിപ്പിച്ച് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. അവിടുന്ന് സൗഖ്യവും ജീവനും അനുഗ്രഹവും പ്രദാനം ചെയ്യുന്നു. അന്യായ സമ്പത്തിൽ നിന്നുള്ള ബലി പങ്കിലമാണ്. നിയമനിഷേധകന്റെ കാഴ്ചകൾ സ്വീകാര്യമല്ല. ദൈവഭക്തിയില്ലാത്തവന്റെ ബലികളിൽ അത്യുന്നതൻ പ്രസാദിക്കുന്നില്ല. അവനെത്ര ബലി അർപ്പിച്ചാലും അവിടുന്ന് പ്രസാദിക്കുകയോ പാപമോചനം നൽകുകയോ ഇല്ല. ദരിദ്രന്റെ സമ്പത്ത് തട്ടിയെടുത്ത് ബലിയർപ്പിക്കുന്നവൻ പിതാവിന്റെ മുമ്പിൽ വെച്ച് പുത്രനെ കൊല്ലുന്നവനെ പോലെയാണ്. ദരിദ്രന്റെ ജീവൻ അവന്റെ ആഹാരമാണ്. അത് അപഹരിക്കുന്നവൻ കൊലപാതകിയാണ്. അയൽക്കാരന്റെ ഉപജീവന മാർഗം തടയുന്നവൻ അവനെ കൊല്ലുകയാണ്. വേലക്കാരന്റെ കൂലി കൊടുക്കാതിരിക്കുക രക്തച്ചൊരിച്ചിലാണ്. ഒരുവൻ പണിയുന്നു, അപരൻ നശിപ്പിക്കുന്നു. അധ്വാനമല്ലാതെ അവർക്കെന്ത് ലാഭം? ഒരുവൻ പ്രാർത്ഥിക്കുന്നു, അപരൻ ശപിക്കുന്നു. ആരുടെ ശബ്ദമാണ് കർത്താവ് ശ്രദ്ധിക്കുക? മൃതശരീരത്തിൽ തൊട്ടിട്ട് കൈ കഴുകിയവൻ വീണ്ടും അതിനെ സ്പർശിച്ചാൽ കഴുക കൊണ്ട് എന്ത് പ്രയോജനം? പാപങ്ങളെ പ്രതി ഉപവസിച്ചിട്ട് വീണ്ടും അത് ചെയ്താൽ അവന്റെ പ്രാർത്ഥന ആര് ശ്രവിക്കും? എളിമപ്പെടൽ കൊണ്ട് അവൻ എന്ത് നേടി? നിയമം പാലിക്കുന്നത് നിരവധി ബലികൾ അർപ്പിക്കുന്നതിന് തുല്യമാണ്. കൽപ്പനകൾ അനുസരിക്കുന്നത് സമാധാന ബലിക്ക് തുല്യവും കരുണയ്ക്ക് പകരം കരുണ കാണിക്കുന്നത് ധാന്യബലിക്ക് തുല്യമാണ്. ശിക്ഷ കൊടുക്കുന്നവൻ കൃതജ്ഞതാ ബലിയർപ്പിക്കുന്നു. ദുഷ്ടതയിൽ നിന്ന് ഒഴിയുന്നത് കർത്താവിന് പ്രീതികരമാണ്. അനീതി വർജിക്കുക പാപപരിഹാര ബലിയാണ്. വെറും കൈയോടെ കർത്താവിനെ സമീപിക്കരുത്. എന്തെന്നാൽ ഇവയെല്ലാം അനുഷ്ഠിക്കാൻ നിയമം അനുശാസിക്കുന്നു. നീതിമാന്റെ ബലി ബലിപീഠത്തെ അഭിഷേകം ചെയ്യുന്നു. അതിന്റെ സുഗന്ധം അത്യുന്നതന്റെ സന്നിധിയിലേക്ക് ഉയരുന്നു. നീതിമാന്റെ ബലി സ്വീകാര്യമാണ്. അത് വിസ്മരിക്കപ്പെടുകയില്ല. കർത്താവിനെ മനം തുറന്ന് മഹത്വപ്പെടുത്തുക. ആദ്യ ഫലം സമർപ്പിക്കുമ്പോൾ ലുബ്ദ് കാട്ടരുത്. കാഴ്ച സമർപ്പിക്കുമ്പോൾ മുഖം പാടരുത്. സന്തോഷത്തോടെ ദശാംശം കൊടുക്കുക. അത്യുന്നതൻ നൽകിയതുപോലെ അവിടുത്തേക്ക് തിരികെ കൊടുക്കുക. കഴിവിനൊത്ത് ഉദാരമായി കൊടുക്കുക. കർത്താവ് പ്രതിഫലം നൽകുന്നവനാണ്. അവിടുന്ന് ഏഴിരട്ടിയായി തിരികെ തരും. കർത്താവിന് കൈക്കൂലി കൊടുക്കരുത്. അവിടുന്ന് സ്വീകരിക്കയില്ല. അനീതിപൂർവമായ ബലിയിൽ ആശ്രയിക്കരുത്. കർത്താവ് പക്ഷപാതമില്ലാത്ത ന്യായാധിപനാണ്. അവിടുന്ന് ദരിദ്രനോട് പക്ഷപാതം കാണിക്കുന്നില്ല. തിന്മയ്ക്ക് വിധേയനായവന്റെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കും. അനാഥന്റെ പ്രാർത്ഥനയോ വിധവയുടെ പരാതികളോ അവിടുന്ന് അവഗണിക്കയില്ല. തന്റെ കണ്ണുനീരിന് കാരണമായവനെതിരായി വിധവ വിലപിക്കുമ്പോൾ അവളുടെ കവിളിലൂടെ കണ്ണുനീറൊഴുകയില്ലേ? കർത്താവിന് പ്രീതികരമായി ശുശ്രൂഷ ചെയ്യുന്നവൻ സ്വീകാര്യനാണ്. അവന്റെ പ്രാർത്ഥന മേഘങ്ങളോളം എത്തുന്നു. വിനീതന്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ചു കയറുന്നു. അത് കർത്തൃസന്നിധിയിൽ എത്തുന്നതുവരെ അവൻ സ്വസ്ഥനാവുകയില്ല. ന്യായവിധി നടത്തി നിഷ്കളങ്കന് നീതി നൽകാൻ അത്യുന്നതൻ സന്ദർശിക്കുന്നതുവരെ അവൻ പിൻവാങ്ങുകയില്ല. കർത്താവ് വൈകിയോ സ്വസ്ഥനായിരിക്കുകയോ ഇല്ല. അവിടുന്ന് നിർദ്ദയന്റെ അരക്കെട്ട് തകർക്കുകയും ജനതകളോട് പകരം വീട്ടുകയും ചെയ്യും. ധിക്കാരികളുടെ കൂട്ടത്തെ നിർമാർജനം ചെയ്യുകയും അനീതി പ്രവർത്തിക്കുന്നവന്റെ ചെങ്കോൾ തകർത്തു കളയുകയും ചെയ്യും. മനുഷ്യന് പ്രവർത്തിക്കത്തും പ്രയത്നങ്ങൾക്ക് അവയുടെ വൈഭവത്തിനനുസരിച്ചും അവിടുന്ന് പ്രതിഫലം നൽകും. തന്റെ ജനത്തിന്റെ പരാതികൾക്ക് വിധി കൽപ്പിച്ച് തന്റെ കരുണയിൽ അവരെ ആനന്ദിപ്പിക്കും. വരൾച്ചയുടെ നാളുകളിൽ മഴക്കാറ് പോലെ കഷ്ടതയിൽ കർത്താവിന്റെ കരുണ ആശ്വാസപ്രദമാണ്. എല്ലാറ്റിന്റെയും ദൈവമായ കർത്താവെ, ഞങ്ങളെ കാരുണ്യപൂർവ്വം കടാക്ഷിക്കണമേ. എല്ലാ ജനതകളും അങ്ങേ ഭയപ്പെടാനിടയാക്കണമേ. അന്യജനതകൾക്കെതിരെ അവിടുന്ന് കരമുയർത്തണമേ. അവിടുത്തെ ശക്തി അവർ ദർശിക്കട്ടെ. അവരുടെ മുമ്പിൽ ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നത് പോലെ ഞങ്ങളുടെ മുമ്പിൽ അവർ അവിടുത്തെ മഹത്വപ്പെടുത്തുവാനിടയാക്കണമേ. കർത്താവെ, ഞങ്ങൾ അങ്ങേ അറിഞ്ഞതുപോലെ അവരും അങ്ങേ അറിയുകയും അങ്ങല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് മനസ്സിലാക്കുകയും ചെയ്യട്ടെ. അടയാളങ്ങളും അത്ഭുതങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം പ്രകടമാക്കണമേ. കോപത്തെ ഉണർത്തി ക്രോധം വർഷിച്ച് ശത്രുവിനെ നിശേഷം നശിപ്പിക്കണമേ. വാഗ്ദാനം അനുസ്മരിച്ച് അങ്ങ് കാലത്തെ ധ്വരിപ്പിക്കണമേ. അങ്ങയുടെ കരുത്തേറിയ പ്രവർത്തനങ്ങളെ ജനം പ്രകീർത്തിക്കട്ടെ. അവശേഷിക്കുന്നവൻ അങ്ങയുടെ കോപാഗ്നിയിൽ ദഹിക്കുകയും അവിടുത്തെ ജനത്തെ ദ്രോഹിക്കുന്നവർ നാശമടയുകയും ചെയ്യട്ടെ. ഞങ്ങൾക്ക് തുല്യം മറ്റാരുമില്ലെന്ന് ജൽപ്പിക്കുന്ന ശത്രു രാജാക്കന്മാരുടെ തല തകർക്കണമേ. യാക്കോബിന്റെ ഗോത്രങ്ങളെ ഒരുമിച്ച് കൂട്ടുകയും അവരുടെ അവകാശ മുമ്പിലത്തെ പോലെ അവർക്ക് നൽകുകയും ചെയ്യണമേ. കർത്താവെ, അങ്ങയുടെ നാമത്തിൽ വിളിക്കപ്പെട്ട ജനത്തിന്മേൽ, ആദ്യജാതനെ പോലെ അങ്ങ് പരിഗണിച്ച ഇസ്രയേലിന്മേൽ കരുണയുണ്ടാകണമേ. അങ്ങയുടെ വിശുദ്ധ മന്ദിരസ്ഥിതി എന്ന നഗരത്തോടെ, അങ്ങയുടെ വിശ്രമ സങ്കേതമായ ജെറുസലേമിനോട് കരുണ തോന്നണമേ. അങ്ങയുടെ അത്ഭുത പ്രവൃത്തികളുടെ ഘോഷം കൊണ്ട് സിയോനെ നിറയ്ക്കണമേ. അങ്ങയുടെ മഹത്വം കൊണ്ട് അങ്ങയുടെ ആലയത്തെയും അങ്ങയുടെ ആദ്യ സൃഷ്ടികൾക്ക് സാക്ഷ്യം നൽകണമേ. അങ്ങയുടെ നാമത്തിൽ അള്ളി ചെയ്യപ്പെട്ട പ്രവചനങ്ങൾ പൂർത്തിയാക്കണമേ. അങ്ങയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് പ്രതിഫലം നൽകണമേ. അങ്ങയുടെ പ്രവാചകന്മാരുടെ വിശ്വാസ്യത തെളിയട്ടെ. കർത്താവെ, അങ്ങയുടെ ജനത്തിന് അഹ്റോൻ നൽകിയ അനുഗ്രഹത്തിനൊത്ത് അങ്ങയുടെ ദാസരുടെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങാണ് യുഗങ്ങളുടെ ദൈവമായ കർത്താവെന്ന് ഭൂമിയിലുള്ള സകല ജനതകളും അറിയട്ടെ. ബാറയ്ക്കുമോർ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 38 അധ്യായം. ആ കാലത്തെ ഹിസ്കിയാവിനെ മരിക്കത്തക്ക രോഗം പിടിച്ചു. ആമോസിന്റെ മകനായ യെശയ്യാ പ്രവാചകൻ അവന്റെ അടുക്കൽ വന്ന് അവനോട്, നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, സൗഖ്യമാകില്ല, യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഹിസ്കിയാവ് മുഖം ചുവരിന്റെ നേരെ തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു. അയ്യോ യഹോവെ, ഞാൻ വിശ്വസ്തതയോടും ഏകാഗ്രഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമായുള്ളത് ചെയ്തിരിക്കുന്നുവെന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞു. ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു. എന്നാൽ യെശയ്യാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ, നീ ചെന്ന് ഹിസ്കിയാവോട് പറയേണ്ടത്, നിന്റെ പിതാവായ ദാവീദിനെതിരെയുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. ഞാൻ നിന്റെ ആയുസിനോട് 15 സംവത്സരം കൂട്ടും. ഞാൻ നിന്നെയും ഈ നഗരത്തെയും അശ്ശൂർ രാജാവിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കും. ഈ നഗരത്തെ ഞാൻ കാത്തുരക്ഷിക്കും. യഹോവ താൻ അരുളി ചെയ്ത ഈ കാര്യം നിവർത്തിക്കുമെന്നുള്ളതിനെ യഹോവയുടെ പക്കൽ നിന്ന് ഇത് നിനക്ക് ഒരു അടയാളമാകും. ആകാശിന്റെ കടികാരത്തിൽ സൂര്യഗതി അനുസരിച്ച് ഇറങ്ങിപ്പോയിരിക്കുന്ന നിഴലിനെ ഞാൻ 10 പടി പിന്നോക്കം തിരിയുമാറാക്കും. അങ്ങനെ സൂര്യൻ കടികാരത്തിൽ ഇറങ്ങിപ്പോയിരുന്ന 10 പടി തിരിഞ്ഞു പോന്നു. യഹൂദ രാജാവായി ഹിസ്കിയാവിന് രോഗം പിടിച്ചിട്ട് അത് മാറി സുഖമായ ശേഷം അവൻ എഴുതിയെഴുത്ത്, എന്റെ ആയുസിന മധ്യാഹ്നത്തിൽ ഞാൻ പാതാളവാതിലകം പോകേണ്ടി വരുന്നു. എന്റെ ആണ്ടുകളുടെ ശേഷിപ്പ് എനിക്കില്ലാതെ പോയെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ യഹോവയെ ജീവനുള്ളവരുടെ ദേശത്ത് വെച്ച് യഹോവയെ കാണുകയില്ല. ഞാൻ ഭൂവാസികളുടെ ഇടയിൽ വെച്ച് ഇനി മനുഷ്യനെ കാണുകയില്ല എന്ന് ഞാൻ പറഞ്ഞു. എന്റെ പാർപ്പിടം നീങ്ങി ഒരു ഇടയക്കൂടാരം പോലെ എന്നെ വിട്ടുപോയിരിക്കുന്നു. നെയ്ത്തുകാരൻ തുണി ചുരുട്ടും പോലെ ഞാൻ എന്റെ ജീവനെ ചുരുട്ടിവെക്കുന്നു. അവൻ എന്നെ പാവിൽ നിന്ന് അറുത്തു കളയുന്നു. ഒരു രാപ്പകൽ കഴിയും മുമ്പേ നീ എനിക്ക് അന്തം വരുത്തുന്നു. ഉഷസ് വരെ ഞാൻ എന്നെ തന്നെ അടക്കിക്കൊണ്ടിരുന്നു. അവനോ സിംഹം പോലെ എന്റെ അസ്ഥികളെയെല്ലാം തകർത്തു കളയുന്നു. ഒരു രാപ്പകൽ നീ മുമ്പേ നീ എനിക്ക് അന്തം വരുത്തുന്നു. നീ വെൽപക്ഷിയോ കൊക്കോ എന്ന പോലെ ഞാൻ ചിലച്ചു. ഞാൻ പ്രാവ് പോലെ കുറുകി എന്റെ കണ്ണ് ഉയരത്തിലേക്ക് നോക്കി ക്ഷീണിച്ചിരിക്കുന്നു. യഹോവേ, ഞാൻ ഞെരുങ്ങിയിരിക്കുന്നു, നീ എനിക്കിട നൽകണമേ. ഞാൻ എന്തു പറയണ്ടോ? അവൻ എന്നോട് അളിച്ചെയ്തു, അവൻ തന്നെ നിവർത്തിച്ചും ഇരിക്കുന്നു. എന്റെ മനോവ്യസന ഹേതുവായി ഞാൻ എന്റെ കാലമുഖേയും സാവധാനത്തോടെ നടക്കും. കർത്താവേദനാൽ മനുഷ്യർ ജീവിക്കുന്നു, എന്റെ ജീവനും കേവലം അതിലത്രേ. അങ്ങനെ നീ എന്നെ സൗഖ്യമാക്കി എന്റെ ജീവനെ രക്ഷിക്കും. സമാധാനത്തിനായി എനിക്ക് അത്യന്തം കയ്പായത് ഭവിച്ചു. എങ്കിലും നീ എന്റെ സകല പാപങ്ങളെയും നിന്റെ പിറകിൽ എറിഞ്ഞുകളഞ്ഞതുകൊണ്ട് എന്റെ പ്രാണനെ നാശക്കുഴിയിൽ നിന്ന് സ്നേഹത്തോടെ രക്ഷിച്ചിരിക്കുന്നു. പാതാളം നിന്നെ സ്തുതിക്കുന്നില്ല, മരണം നിന്നെ വാഴ്ത്തുന്നില്ല. കുഴിയിലിറങ്ങുന്നവർ നിന്റെ വിശ്വസ്തതയെ പ്രത്യാശിക്കുന്നതുമില്ല. ഞാൻ ഇന്ന് ചെയ്യുന്നത് പോലെ ജീവനുള്ളവൻ മാത്രം നിന്നെ സ്തുതിക്കും. അപ്പൻ മക്കളോട് നിന്റെ വിശ്വസ്തതയെ അറിയിക്കും. യഹോവ എന്നെ രക്ഷിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ജീവപര്യന്തം യഹോവയുടെ ആലയത്തിൽ തന്ത്രിനാഥത്തോടെ എന്റെ ഗീതങ്ങളെ പാടും. എന്നാൽ അവന് സൗഖ്യം വരേണ്ടതിനെ അത്തിപ്പഴക്കട്ട കൊണ്ടുവന്ന് പരുവിന്മേൽ പുരട്ടുവാന ചെയ്യാവ് പറഞ്ഞിരുന്നു. ഞാൻ യഹോവയുടെ ആലയത്തിൽ കയറി ചെല്ലുമെന്നതിന് അടയാളം എന്തെന്ന് ഹിസ്കിയാവ് ചോദിച്ചിരുന്നു. പാറയ്ക്കുമോ? വിശുദ്ധ യാക്കോബ് സ്ലീഹായുടെ ലേഖനം. നിങ്ങളിൽ ചണ്ടയും കലഹവും എവിടെ നിന്ന്? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന പോകയെ ചോളിൽ നിന്നല്ലയോ? നിങ്ങൾ മോഹിച്ചിട്ടും പ്രാപിക്കുന്നില്ല. നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്തിട്ടും ഒന്നും സാധിക്കുന്നില്ല. നിങ്ങൾ കലഹിക്കുകയും ചണ്ടയിടുകയും ചെയ്തിട്ടും യാചിക്കായി കൊണ്ട് കിട്ടുന്നില്ല. നിങ്ങൾ യാചിക്കുന്നുവെങ്കിലും നിങ്ങളുടെ ഭോഗങ്ങൾ ചെലവിടേണ്ടതിനെ വല്ലാതെ യാചിക്കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല. വിഭിചാരിണികളായുള്ള ഒരേ ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാണെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിന്റെ ശത്രുവായിത്തീരുന്നു. അല്ലെങ്കിൽ തിരുവഴുത്ത് വെറുതെ സംസാരിക്കുന്നുവെന്ന് തോന്നുന്നുവോ? അവൻ നമ്മെ വസിക്കുമാറാക്കി ആത്മാവ് അസൂയക്കായി കാംക്ഷിക്കുന്നുവോ? എന്നാൽ അവൻ അധികം കൃപ നൽകുന്നു. അതുകൊണ്ട് ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഭാവികളെ കൈകളെ സങ്കടപ്പെട്ട് ദുഃഖിച്ചു കരവി. നിങ്ങളുടെ ചിരി ദുഃഖമായും സന്തോഷം വിഷാദമായും തീരട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ താഴുവീൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവീൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ടോടിപ്പോകും. ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. പാപികളെ കൈകളെ വെടിപ്പാക്കുവീൻ, ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പീൻ. സങ്കടപ്പെട്ട് ദുഃഖിച്ചു കരവേ, നിങ്ങളുടെ ചിരി ദുഃഖമായും സന്തോഷം വിഷാദമായും തീരട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ താഴ്വീൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. സഹോദരന്മാരെ അന്യോന്യം ദുഷിക്കരുത്. തന്റെ സഹോദരനെ ദുഷിക്കുകയും വിധിക്കുകയും ചെയ്യുന്നവൻ ന്യായപ്രമാണത്തെ ദുഷിക്കുകയും ന്യായപ്രമാണത്തെ വിധിക്കുകയും ചെയ്യുന്നു. ന്യായപ്രമാണത്തെ വിധിക്കുന്നുവെങ്കിൽ നീ ന്യായപ്രമാണത്തെ അനുഷ്ഠിക്കുന്നവനല്ല, വിധിക്കുന്നവനത്രേ. ന്യായപ്രമാണകർത്താവും ന്യായാധിപതിയും ഒരുവനേയുള്ളൂ. രക്ഷിപ്പാനും നശിപ്പിപ്പാനും ശക്തനായവൻ തന്നെ. കൂട്ടുകാരനെ വിധിപ്പാൻ നീയാർ? ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരാണ്ട് കഴിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കൂ എന്ന് പറയുന്നവരെ കേൾപ്പീൻ. നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ. നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മാഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ. കർത്താവിനെ ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്ന് ഇന്നിന്നത് ചെയ്യുമെന്നല്ലയോ പറയേണ്ടത്. നിങ്ങളോ വമ്പു പറഞ്ഞ് പ്രശംസിക്കുന്നു, ഈ വക പ്രശംസയെല്ലാം ദോഷമാകുന്നു. നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവനെ അത് പാപം തന്നെ. അല്ലയോ ധനവാന്മാരെ, നിങ്ങളുടെ മേൽ വരുന്ന ദുരിതങ്ങൾ നിമിത്തം കരഞ്ഞ് മുറയിടുവീൻ. നിങ്ങളുടെ ധനം ദ്രവിച്ചും ഉടുപ്പ് പുഴുവരിച്ചും പോയി. നിങ്ങളുടെ പൊന്നും വെള്ളിയും കറ പിടിച്ചും ആ കറ നിങ്ങളുടെ നേരെ സാക്ഷിയാകും. അത് തീ പോലെ നിങ്ങളുടെ ജഡത്തെ തിന്നുകളയും. അന്ത്യകാലത്ത് നിങ്ങൾ നിക്ഷേപങ്ങളെ ശേഖരിച്ചിരിക്കുന്നു. നിങ്ങളുടെ നിലങ്ങളെയും കൊയ്ത്തുവേലക്കാരുടെ കൂലി നിങ്ങൾ പിടിച്ചുവല്ലോ. അത് നിങ്ങളുടെ അടുക്കൽ നിന്ന് നിലവിളിക്കുന്നു. കൊയ്തവരുടെ മുറവിളി സൈന്യങ്ങളുടെ കർത്താവിന്റെ ചെവിയിൽ എത്തിയിരിക്കുന്നു. നിങ്ങൾ ഭൂമിയിൽ ആഡംബരത്തോടെ സുഖിച്ചു പിളച്ച് കുല ദിവസത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയത്തെ പോഷിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ നീതിമാനെ കുറ്റം വിധിച്ചു കൊന്നു, അവൻ നിങ്ങളോട് മറുത്തു നിൽക്കുന്നതുമില്ല. എന്നാൽ സഹോദരന്മാരെ, കർത്താവിന്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടിരിപ്പീൻ. കൃഷിക്കാർ ഭൂമിയുടെ വിലയേറിയ ഫലത്തിന് കാത്തുകൊണ്ട് മുൻമണിയും പിന്മണിയും അതിന് കിട്ടുവോളം ദീർഘക്ഷമയോടിരിക്കുന്നുവല്ലോ. നിങ്ങളും ദീർഘക്ഷമയോടിരിപ്പീൻ, നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുവീൻ. കർത്താവിന്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കുന്നു. സഹോദരന്മാരെ, വിധിക്കപ്പെടാതിരിപ്പാൻ ഒരുവന്റെ നേരെ ഒരുവൻ ഞരങ്ങിപ്പോകരുത്. ഇതാ ന്യായാധിപതി വാതിൽക്കൽ നിൽക്കുന്നു. സഹോദരന്മാരെ, കർത്താവിന്റെ നാമത്തിൽ സംസാരിച്ച പ്രവാചകന്മാരെ കഷ്ടാനുഭവത്തിനും ദീർഘക്ഷമയ്ക്കും ദൃഷ്ടാന്തമായി വിചാരിച്ചു കൊള്ളുവീൻ. സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാർ എന്നും പുകഴ്ത്തുന്നു. യോബിന്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും കർത്താവ് വരുത്തി അവസാനം കണ്ടുമിരിക്കുന്നു. കർത്താവ് മഹാകരുണയും മനസ്സലിയുമുള്ളവനല്ലോ. വിശേഷാൽ സഹോദരന്മാരെ, സ്വർഗത്തെയോ ഭൂമിയെയോ മറ്റു യാതൊന്നിനെയുമോ ചൊല്ലി സത്യം ചെയ്യരുത്. ശിക്ഷാവധിയിൽ ആപ്പെടാതിരിപ്പാൻ നിങ്ങൾ ഉവ്വ് എന്ന് പറഞ്ഞാൽ ഉവ്വ് എന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നും ഇരിക്കട്ടെ. നിങ്ങളിൽ കഷ്ടമനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, സുഖമനുഭവിക്കുന്നവൻ പാട്ടുപാടട്ടെ. നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ. അവർ കർത്താവിന്റെ നാമത്തിൽ അവനെ എണ്ണ പൂച്ച് അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എന്നാൽ വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവനു വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്തെ മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്ത് നിന്ന് മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. സഹോദരന്മാരെ, നിങ്ങളിൽ ഒരുവൻ സത്യം വിട്ടു തെറ്റിപ്പോവുകയും അവനെ ഒരുവൻ തിരിച്ചു വരുത്തുകയും ചെയ്താൽ പാപിയെ നേർവഴിക്കാക്കുന്നവൻ അവന്റെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും പാപങ്ങളുടെ ബഹുത്വം മറയ്ക്കുകയും ചെയ്യും എന്ന് അവൻ അറിഞ്ഞുകൊള്ളട്ടെ. പാറയ്ക്കുമോ? 103-ാം സങ്കീർത്തനം. എന്മനമേ ഖോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗവുമേ എന്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എന്മനമേ ഖോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അവൻ നിന്റെ അകൃത്യമൊക്കെ മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. അവൻ നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു. നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. യഹോവ സകല പീഡിതന്മാർക്കും വേണ്ടി നീതിയും ന്യായവും നടത്തുന്നു. അവൻ തന്റെ വഴികളെ മോശയെയും തന്റെ പ്രവൃത്തികളെ ഇസ്രയേൽ മക്കളെയും അറിയിച്ചു. യഹോവ കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു, ദീർഘക്ഷമയും മഹാദയയും ഉള്ളവൻ തന്നെ. അവനെല്ലായ്പ്പോഴും ഫലസിക്കയില്ല, എന്നേക്കും കോപം സംഗ്രഹിക്കുകയുമില്ല. അവൻ നമ്മുടെ പാപങ്ങൾ കോർത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾ കോർത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവന്റെ ദയ അവന്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. ദൈവമേ സ്തുതിക്ക് യോഗ്യമാകുന്നു പാറയ്ക്കുമോ.
നമുക്ക് നമസ്കരിക്കാം. പാറയ്ക്കുമോ, പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിരിക്കും സ്തുതി ആദിമുതലേക്കും തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഹോശാന. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ള മാതാപിതാക്കളെ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളെ, അനുഗ്രഹീതമായ ഒരു ബുധനാഴ്ചയോട് ഈ പ്രഭാതത്തിൽ വീണ്ടും കർത്തസന്നിധിയിൽ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒരേ മനസ്സോടുകൂടി ദൈവസന്നിധിയിലായിരിക്കാൻ നമ്മളെ അനുഗ്രഹിച്ച കൃപയോർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ശാന്തമായ ഒരു ദിനം കൂടെ ആ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ പകരുവാനും നമ്മുടെ സങ്കടങ്ങൾ ഏറ്റു പറയുവാനും അതിനേക്കാൾ ഉപരി ദൈവവചനം ശ്രവിച്ചുകൊണ്ട് നമ്മുടെ ചിന്തകളെ ശുദ്ധീകരിക്കുവാനും കുറെ കൂടെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഭൗതികമായ പ്രതിബന്ധങ്ങൾ നിറഞ്ഞ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ മനസ്സുകളെയും ശരീരങ്ങളെയും കുറെ കൂടെ ക്രിസ്തുവിൽ ശക്തമായി ഉറപ്പിച്ചുകൊണ്ട് പ്രത്യാശയോടെ ജീവിപ്പാൻ നമുക്ക് തന്നിരിക്കുന്ന ഈ വലിയ നിമിഷത്തെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. നാം ആയിരിക്കുന്ന സ്ഥാനത്ത് വിശുദ്ധിയോടെ ഇതിൽ പങ്കുള്ളവാൻ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ആമുഖമായിട്ട് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് ആരംഭം കുറിക്കുകയും ഇപ്പോൾ ഇതിനെ നയിക്കുകയും ചെയ്യുന്ന പിതാക്കന്മാരെ ആദരവോടുകൂടി സ്മരിക്കുന്നു. ശുശ്രൂഷയിൽ സാന്നിധ്യം കൊണ്ട് നടക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠയും പ്രത്യേക പ്രിയപ്പെട്ട മാമനച്ചൻ, വന്നിയ ഡോക്ടർ വി സി വർഗീസച്ചൻ, പ്രിയപ്പെട്ട ഐസക് വി പ്രകാശച്ചൻ, വന്നിയ ബിജോയി അച്ഛൻ, എല്ലാ വൈദികരെയും പ്രത്യേകമായി ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും സ്വാഗതം ആശംസിക്കുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് ഇതിന്റെ ഭാഗമാകുന്ന എല്ലാ വിശ്വാസികളെയും കർത്തൃകരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവമേ ഞങ്ങളുടെ അപേക്ഷ അവിടുന്ന് ശ്രദ്ധിക്കുകയും മാനിക്കുകയും ചെയ്യണമേ. ഈ ശുശ്രൂഷയിൽ അങ്ങയുടെ സാന്നിധ്യം തിരിച്ചറിയുവാനും അദൃശ്യമായ ദൈവകരങ്ങൾ ഞങ്ങളെ കൂടുതൽ പ്രശോഭിപ്പിക്കുവാനും ശക്തീകരിക്കുവാനും ഞങ്ങളെ ഇടയാക്കണമേ. അതിനേക്കാളൊക്കെ ഉപരി ഹൃദയം തുറഞ്ഞ് അങ്ങയുടെ മുമ്പാകെ ഞങ്ങളുടെ സങ്കടങ്ങളെ ഏറ്റുപറഞ്ഞ് ഞങ്ങൾ നിലവിളിക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി വീണ്ടും സ്വർഗം തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. സുവിശേഷ ഗീതങ്ങളിലെ 227-ാമത്തെ ഗീതം, സുവിശേഷ ഗീതങ്ങളിലെ 227-ാമത്തെ ആരാധന ഗീതം ദൈവ മുമ്പാകെ നമുക്ക് സമർപ്പിക്കാം. സ്നേഹപിതാവേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. ഹൃദയം കൊണ്ടും മനസ്സുകൊണ്ടും ദൈവത്തെ ആരാധിക്കാനുള്ള ഒരു ഒരുക്കം നമുക്കുണ്ടാവട്ടെ. തീർച്ചയായിട്ടും ഹൃദയപൂർവം ദൈവത്തെ സ്നേഹിക്കുകയും മനസ്സുകൊണ്ട് ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്ന മനുഷ്യരുടെ ആരാധനകളെ സ്വീകരിക്കുന്നവനാണ് ദൈവം. കാപട്യമില്ലാത്ത ഹൃദയവും നിഷ്കളങ്കമായ മനസ്സും ഏറ്റവും ആരാധനയുടെ ഉപകരണങ്ങളാണ്. കർത്താവ് പറയും, ദൈവം പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, യഹോവയുടെ ഉപകരണങ്ങളെ ചുമക്കുന്നവരെ നിങ്ങളെത്തന്നെ നിർമ്മലീകരിപ്പിൻ. നിർമ്മല ഹൃദയത്തോടുകൂടി നിരന്തരം ആ പിതൃസന്നിധിയിൽ അടുത്തു വരാൻ ദൈവമേ പരിശുദ്ധാത്മാവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഗീതം ദൈവം ഭാഗം നമുക്ക് സമർപ്പിക്കാം. സ്നേഹപിതാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമന്റെ സർവസ്വവും നിൻ മുൻപീലാണച്ചു കുമ്പിടുന്നു. ജീവനുമന്റെ സർവസ്വവും നിൻ മുൻപീലാണു കുമ്പിടുന്നു യേശുവേ നാഥ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു ജീവനുമന്ദേ സർവസ്വവും നിൻ മുൻപീലാണു കുമ്പിടുന്നു ജീവനുമന്ദേ സർവസ്വവും നിൻ മുൻപീലാണു കുമ്പിടുന്നു പാവനാത്മാവേ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു ജീവനുമന്ദേ സർവസ്വവും നിൻ മുൻപീലാണു കുമ്പിടുന്നു ജീവനുമന്ദേ സർവസ്വവും നിൻ മുൻപീലാണു കുമ്പിടുന്നു പ്രിയേക ദൈവമേ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു ജീവനുമന്ദേ സർവസ്വവും നിൻ മുൻപീലാണു കുമ്പിടുന്നു ജീവനുമന്ദേ സർവസ്വവും നിൻ മുൻപീലാണു കുമ്പിടുന്നു ദൈവപിതാവേ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു ജീവനുമന്ദേ സർവസ്വവും നിൻ മുൻപീലാണു കുമ്പിടുന്നു ജീവനുമന്ദേ സർവസ്വവും നിൻ മുൻപീലാണു കുമ്പിടുന്നു
പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധയുമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. ആദ്യം മുതൽ നിന്ന് ഏകം തന്നെ ആമീൻ. ആകാശവും ഭൂമിയും തന്റെ മുഖത്തും കൊണ്ട് അറിഞ്ഞിരിക്കുന്ന ബലവാനായ തമ്പുരാൻ പരിശുദ്ധൻ 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 വിരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നതിനുമായ വാഴ്ത്തപ്പെട്ടവനാകുന്നു വിരങ്ങൾ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, വന്നവില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, വണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, വണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷകളും പ്രാർത്ഥനകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി, പാപികളായ അടിയാരോട് കരുണ ചെയ്യുന്ന മശിഹരാജാവേ നിനക്ക് സ്തുതി. പാറിക്കുമോൻ സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെയോ ദുഷ്ടനെ ഞങ്ങളെ രക്ഷിച്ചോളയണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്ന് നിന്നേക്കുന്നതിനൊക്കെയുള്ളതാകുന്നു. ആ മീൻ കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരകളുമായ കർത്താവ് യേശുശ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യാമൂർത്തി മറിയമേ, തമ്പുരാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും ദൈവനമ്പുരാനോട് നീ അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ.
ഭാരിക്കുമോ ഞങ്ങളുടെ വർഗത്തിന്റെ ആനന്ദവും ഞങ്ങളുടെ ദരിദ്രാവസ്ഥയുടെ ആശ്വാസവും. ചാഞ്ഞു വീണുപോയ ഞങ്ങളുടെ ബലഹീനതയെ താങ്ങുന്നവരും സന്യാസികളുടെ ആശ്രയം മനുഷ്യരുടെ ഇടയിൽ അറിയപ്പെട്ടിരിക്കുന്ന വിലയേറിയ നാമമായ മശിഹാ തമ്പുരാനെ, നീ ഞങ്ങളുടെ വീഴ്ച എഴുന്നേൽപ്പിക്കണമേ. ഞങ്ങളുടെ മരണാവസ്ഥയെ ജീവിപ്പിക്കണമേ. നിത്യജീവനെ കുറിച്ചുള്ള അറിവ് ഞങ്ങളെ ജനിപ്പിക്കണമേ. നിന്റെ നാമത്തെ സ്തോത്രം ചെയ്യുവാനായിട്ട് അറിവില്ലായ്മയുടെ കാരാഗ്രഹത്തിൽ നിന്നും ഞങ്ങളുടെ ആത്മാക്കളെ പുറപ്പെടുവിക്കണമേ. പുതിയ ജീവന്റെ കാറ്റ് ഞങ്ങൾ ഊതിക്കണമേ. കബറിലെന്ന നാശത്തെ നീ ദർശിച്ച് അന്ധകാര സ്ഥലത്ത് നിന്ന് എന്നെ പുറപ്പെടുവിക്കണമേ. അറിവില്ലായ്മയുടെ പാതാളത്തിനകത്ത് പ്രകാശം എന്നെ ദർശിക്കുമാറാകണമേ. വൃഥാ സംസാരത്തിന്റെ സ്വഭാവം ഞങ്ങൾ ഇല്ലാതാക്കണമേ. നിത്യജീവങ്ങളിലേക്ക് ഞങ്ങളുടെ സ്വഭാവത്തെ നീ ഇളക്കണമേ. എന്നാൽ പാതാളം നിന്നെ സ്തോത്രം ചെയ്യുകയും നാശക്കുഴി നിന്നിൽ ഇറങ്ങുന്നവർ എന്റെ തിരുനാമത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുകയില്ലല്ലോ. ഇന്നെന്ന പോലെയുള്ള ജീവികൾ നിന്നെ സ്തോത്രം ചെയ്യുവാനായിട്ടെന്ന് ചെയ്യട്ടെ എന്നല്ലാതെ എന്റെ വായു കൊണ്ട് മറിച്ച് പറവാൻ എനിക്കിടയാകരുത്. തന്റെ ആശ്രിതന്മാരുടെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവരെ അപേക്ഷ കേട്ടവരെ രക്ഷിക്കുകയും ചെയ്യുന്നവനായ മശിഹാ തമ്പുരാനെ, നിന്റെ വിശുദ്ധിയുടെ സ്ഥലത്ത് നിന്ന് ഞങ്ങളുടെ പ്രാർത്ഥനയെ കേൾക്കണമേ. മനഗുണവാനെ, ഞങ്ങൾ നിന്നെ വിളിക്കുന്ന സമയം ഞങ്ങളെ നീ ഉപേക്ഷിച്ചു കളയരുത്. പ്രത്യേകമായിട്ട് കർത്താവേ, ഞങ്ങളുടെ പരിശുദ്ധ ഭാവാതിരിമ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, എസ്കെൽ രാജാവിന് 15 വർഷത്തും കൂടെ നീട്ടിക്കൊടുത്തവനായ ദൈവമേ, ഞങ്ങൾ അത്രയൊന്നും ആഗ്രഹം ആവശ്യപ്പെടുന്നില്ല. എങ്കിലും കർത്താവെ, പ്രത്യേകമായിട്ട് ചില സാഹചര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശാരീരികമായിട്ടുള്ള സൗഖ്യം ഞങ്ങളുടെ പിതാവിന് നൽകണമേ. ഞങ്ങളോടുകൂടെ ഇരുന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നിന്റെ ചെവി അയച്ച് ഞങ്ങളുടെ പ്രാർത്ഥനയെ കേൾക്കണമേ. മശിതാമ്പുരാനെ, നിന്നെയും നിന്നെ അയച്ച പിതാവിനെയും നിന്റെ വിശുദ്ധ ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തോത്രം ചെയ്ത് വന്നിപ്പാനായിട്ട് നിന്റെ വലത്തൊക്കെ കൈകൊണ്ട് ഞങ്ങളെ മറച്ചു കൊള്ളണമേ.
ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പൊന്നിയ വൈദിക സഹോദരങ്ങളെ, കർത്താവിൽ സ്നേഹമുള്ള വിശ്വാസികളുടെ സമൂഹമേ, ഈ നല്ല ദിവസം നാം ദൈവസന്നിധിയിൽ ആയിരിക്കുന്നു. ദൈവസാന്നിധ്യം നമ്മളോടൊപ്പമുണ്ട്. ആ ദൈവസാന്നിധ്യം തിരിച്ചറിയത്തക്കവണ്ണം നന്മകളൊന്നും നമ്മളിലില്ലെങ്കിലും നമുക്ക് ലഭ്യമാകുന്ന ആ മഹനീയ മഹത്വം ദൈവകരുണയാണ്. ആ കരുണ നമ്മെ നിത്യവും നയിക്കട്ടെ, നടത്തട്ടെ. ദൈവമേ, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അങ്ങയുടെ ചേർന്നിരിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ, പരിശീലിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നിഷ്കളങ്കതയോടും നന്മയോടും ജീവിപ്പാൻ ഞങ്ങൾ ഇടയാക്കണമെന്ന് ദൈവസന്നിധിയിൽ അപേക്ഷിക്കാം. പലപ്പോഴും ജീവിതത്തിന്റെ സ്വയം പ്രവൃത്തി നമ്മൾ നോക്കുമ്പോൾ നമുക്ക് പ്രശംസിക്കാനൊന്നുമില്ല. നമ്മുടെ കുറവുകള്, നമ്മുടെ ജീവിതത്തിന്റെ ബലഹീനതകള്, പലപ്പോഴും ജീവിതത്തിന്റെ തിരക്കുകൾ കൊണ്ട് അല്ലെങ്കിൽ നമ്മളിലുള്ള ദുഷ്ടതയുടെ ഔന്നിത്യം കൊണ്ട് നമ്മുടെ കുറവുകളെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരന്ധമായ ലോകത്തിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കേണ്ട ഒന്നാമത്തെ പ്രാർത്ഥന, ദൈവമേ, ജീവിതത്തിന്റെ ബലഹീനതകളെ തിരിച്ചറിയാനുള്ള ഒരു ബോധമെങ്കിലും ഞങ്ങൾക്ക് നൽകണമെന്ന്. ആ ബോധം നമ്മളെ അനുതാപത്തിലേക്ക് നയിക്കട്ടെ. ആ അനുതാപത്തിൽ കൂടിയാവട്ടെ നമ്മുടെ ജീവിതത്തിന്റെ നന്മയും വിശുദ്ധിയും ഒക്കെ. 34 സങ്കീർത്തനം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. മക്കളെ, വന്ന് എനിക്ക് ചെവിത്തരുവിൻ, യഹോവയുടെ ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരാം. മക്കളെ, വന്ന് എനിക്ക് ചെവിത്തരുവിൻ, യഹോവയുടെ ഭക്തി ഞാൻ നിനക്ക് ഉപദേശിച്ചു തരാം. വാസ്തവത്തിൽ അടുത്തു ചെല്ലുമ്പോഴാണ് ഈ ഉപദേശം കേൾക്കുന്നത്. അപ്പൊ നമ്മള് യഹോവയുടെ അടുത്ത് വരത്തക്കവണ്ണമുള്ള ഒരു മാനസിക നിലവാരമാണ് നമുക്ക് ആദ്യം വേണ്ടത്. അവിടുന്നാണ് നമ്മുടെ ജീവിതത്തിന്റെ അനുതാപവും ആ ശ്രദ്ധയായ കേൾവിയാണ് നമ്മുടെ ജീവിതത്തിന്റെ സമഗ്രതയെ മാറ്റുന്നത്. എന്നിട്ട് 13-ാം വാക്യം പറയുന്നു, ദോഷം ചെയ്യാതെ നിന്റെ ദാവനെയും വ്യാജം പറയാതെ നിന്റെ അധരത്തെയും കാത്തുകൊള്ളുക. ഏറ്റവും വലിയ ദോഷം പറയുന്ന ആയുധമായിട്ട് നമ്മുടെ അധരവും നമ്മുടെ ചിന്തയും നമ്മുടെ കരങ്ങളും ഒക്കെ മാറിക്കൊണ്ടിരിക്കുക. മനുഷ്യൻ ആധ്യാത്മികതയിൽ നിലനിൽക്കുന്നു എന്ന് തോന്നിയാലും ആ ഒരു ചുവട് ആത്മീയതയിൽ നിലനിർത്തിക്കൊണ്ട് അതിനേക്കാൾ വലിയ പാപങ്ങളാണ് നമ്മുടെ വാക്കുകൊണ്ടും പ്രവൃത്തികൊണ്ടും ഒക്കെ നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് കർത്തൃ സന്നിധിയിൽ അനുതാപത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ നന്മ ചെയ്ത് ജീവിക്കാനുള്ള ഒരു സുബോധം ഞങ്ങൾക്ക് നൽകണമേ എന്ന്. ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത് വന്യ ചെറിയാൻ ശൗമേലച്ചനാണ്. അച്ഛന് ഇതിനു മുമ്പും നമ്മുടെ ശുശ്രൂഷയിൽ ചേർന്നിട്ടുണ്ട്. ഏത് സമയത്ത് ആവശ്യപ്പെട്ടാലും ഒരു മടിയും കൂടാതെ അച്ഛന്റെ സാന്നിധ്യം നമുക്കുണ്ടാകുന്നു എന്നുള്ളത് വലിയൊരു അനുഗ്രഹമാണ്. തുമ്പോൺ ഭദ്രാസനത്തില് കോഴഞ്ചേരി സ്വദേശിയാണ് അച്ഛൻ. ഏതാണ്ട് രണ്ടു മൂന്ന് മാസം മുമ്പ് അച്ഛന് ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നാട്ടിൽ നിന്നുകൊണ്ട് ഇതിൽ ജോയിൻ ചെയ്തു. ഇന്നും അച്ഛന് നാട്ടിൽ നിന്നുകൊണ്ടാണ് ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്നത്. ഭദ്രാസനത്തിന്റെ ശുശ്രൂഷകളൊക്കെ വളരെ അനുഗ്രഹീതമായ രീതിയിൽ നിർവഹിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട വൈദികനാണ് ചെറിയാൻ ശൗമേലച്ചൻ. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട അച്ഛനെ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ എനിക്ക് നിങ്ങളുടെ ശ്രദ്ധയപ്പെടുത്താനുള്ളൊരു കാര്യം, നമുക്കറിയാമല്ലോ നമ്മളൊക്കെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന പരിശുദ്ധ ബാബാദിന് മനസ്സുകൊണ്ട് ശാരീരികമായ പ്രയാസത്തിൽ കൂടി കടന്നു പോകുന്നു. എനിക്ക് ഏറ്റവും വലിയ സങ്കടം ഇങ്ങനെ പലരും പല തരത്തിലുള്ള അഭിപ്രായങ്ങൾ അവിടെ ഇവിടെ ഇരുന്ന് പറയുന്നത്. ചിലരൊക്കെ മനസ്സുകൊണ്ട് അദ്ദേഹത്തെ മരണപ്പെട്ടു കഴിഞ്ഞു എന്നാണ് പലരും പറയുന്നത്. ഇത്രമാത്രം സോഷ്യൽ മീഡിയയെ വളരെ മോശമായിട്ട് ഉപയോഗിക്കുന്ന വഞ്ചകരാണ് ഇന്നത്തെ സമൂഹം, പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ കൂട്ടായ്മയിൽപ്പെട്ട ആളുകളൊക്കെ തന്നെ. അവരവരുടെ ഊഹാമോഹങ്ങൾ വിളിച്ചു പറയുന്ന ഒരു മനുഷ്യന് പ്രയാസത്തിൽ കൂടി അല്ലെങ്കിൽ സഭ മുഴുവൻ സങ്കടത്തിൽ കൂടി കടന്നു പോകുമ്പോൾ ഊഹാമോഹങ്ങൾ പറഞ്ഞ് ജൽപ്പനങ്ങൾ ചെയ്ത് ആള് കളിക്കാനും ആളാനും നോക്കുന്ന ഏറ്റവും മോശകരമായ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒരുപക്ഷെ സ്വന്തം വീട്ടിലെ പങ്കാളികളോ അല്ലെങ്കിൽ മക്കളോ ഈ അവസ്ഥയിൽ വരുമ്പോൾ ഇങ്ങനെ ഉല്ലസിക്കുമോ എന്നുള്ളൊരു ചോദ്യം എനിക്ക് തിരിച്ചു ചോദിക്കാറുമുണ്ട്. കാരണം ഈ സഭ മുഴുവൻ പരിശുദ്ധ പിതാവിനെ നെഞ്ചിലേറ്റ് സ്നേഹിക്കുന്നവരാണ്. ഒരുപക്ഷെ ആ പിതാവിന് രോഗം വന്നു എന്നറിഞ്ഞ മുതല് മനസ്സിൽ തീയും കൊണ്ട് നടക്കുന്ന ആളുകളാ ഈ സഭയിലെ മക്കളായ ഞാനും നിങ്ങളും ഒക്കെ തന്നെ. ഓരോ പ്രാവശ്യവും അദ്ദേഹത്തിന്റെ സൗഖ്യം ആ ഒരു സന്തോഷകരമായ വാർത്ത കേൾക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കണ്ണു നിറഞ്ഞ് മനമടറി ദൈവസേനയിൽ നമ്മളൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കാരണം അത്രമാത്രം അദ്ദേഹത്തെ നമ്മൾ സ്നേഹിക്കുന്നു. ഈ സഭയ്ക്ക് ആ പിതാവിന്റെ ആവശ്യമുണ്ട്. ആ പിതാവിന്റെ ഈ സഭയോടുള്ള പ്രതിബദ്ധതയും സഭ മക്കളോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹവും പ്രാർത്ഥനയും അനുനിമിഷം നമ്മളൊക്കെ അനുഭവിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അദ്ദേഹം തിരിച്ചു വരഞ്ഞ് അത്രമാത്രം ദൈവഭയവും മുഖപ്രസന്നതയും ജീവിത നന്മയും വിശുദ്ധിയൊക്കെ ഉള്ള, ഒരുപക്ഷെ ഞങ്ങളൊക്കെ അടുത്തറിഞ്ഞിട്ടുള്ളതാണ് ആ പിതാവിന്റെ ജീവിത വിശുദ്ധിയൊക്കെ. ഈ സഭയെ വിശുദ്ധിയിൽ നടത്താൻ യോഗ്യതയുണ്ടെന്ന് ദൈവം മനസ്സിലാക്കിയാണ് ആ പിതാവിനെ ഈ ശുശ്രൂഷയിൽ നിയോഗിച്ചിട്ടുള്ളത്. എങ്കിലും നമുക്കറിയാമല്ലോ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ലോകത്തിൽ ഒരുക്കുന്ന പരീക്ഷണങ്ങളും പിശാചൊരുക്കുന്ന കണികളും കൊണ്ട് അത് എത്ര വിശുദ്ധരെയും പല രൂപത്തിലും ഭാവത്തിലും അത് പിടിച്ചടക്കാനായിട്ട് ശ്രമിക്കും. പക്ഷേ സഭയുടെ മക്കളുടെ ചുമതലയാണ് ആ പിതാവിനെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനും സൗഖ്യത്തിന് വേണ്ടി യാചിക്കാനും. ഈ നമ്മുടെ ആഗ്രഹമാണ്, ദൈവത്തിന് ഇഷ്ടമാണ് നടക്കേണ്ടതെങ്കിലും ആഗ്രഹിക്കാമല്ലോ നമുക്ക്. നമ്മുടെ ആഗ്രഹം അതൊരു പ്രാർത്ഥനയായി ദൈവമാകുന്ന സമർപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ ബുധനാഴ്ച പ്രാർത്ഥനാ കൂട്ടായ്മയൊക്കെ കണ്ണുനീരോടെ നമ്മുടെ അപ്പന് വേണ്ടി, എന്റെ വീട്ടിൽ ഒരാളെന്നുള്ള ബോധ്യത്തോടുകൂടി അപ്പന്റെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ദർശനബോധത്തോടുകൂടി തുടർന്നും ഈ സഭയിൽ ശുശ്രൂഷിക്കാൻ പരിശുദ്ധാത്മാവ് നയിക്കട്ടെ. അതിനുവേണ്ടി നമുക്കൊക്കെ കണ്ണുനീരോട് യാചിക്കണം എന്ന് വളരെ സ്നേഹത്തോടെ ഏറ്റവും വിനയത്തോടുകൂടി നിങ്ങളുടെ എളിയ ശുശ്രൂഷകൾ എന്നുള്ള നിലയ്ക്ക് ഞാൻ കണ്ണുനീരോടുകൂടി അപേക്ഷിക്കുകയാണ്. എല്ലാവരും നിങ്ങളുടെ ജീവിതത്തിന്റെ വലിയൊരു പ്രാർത്ഥനയായി, മറ്റു പലതും പറഞ്ഞ് ജീവിതത്തിന്റെ വലിയൊരു പ്രാർത്ഥനയായി ഈ യാചന ദൈവമുമ്പാകെ കേൾക്കട്ടെ. നേരത്തെ ഓർപ്പിച്ചതുപോലെ ദൈവ ഇഷ്ടമാണ് നടക്കേണ്ടതെങ്കിലും അത് ഉൾക്കൊള്ളാനുള്ള കരുത്ത് നമുക്കുണ്ടാവണം. എങ്കിൽ തന്നെയും പ്രാർത്ഥിക്കുക എന്നുള്ള നമ്മുടെ ചുമതല, നമ്മുടെ പ്രാർത്ഥന കുറഞ്ഞു പോയതുകൊണ്ട് അദ്ദേഹത്തിന് ലഭ്യമാകുന്ന ഒരു സൗഖ്യം ലഭിക്കാതെ പോകരുത് എന്നുള്ള ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ട് അത് നിരന്തരമായി ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥന ധൂപങ്ങളോടൊപ്പം സ്വർഗ്ഗങ്ങളിലേക്ക് ഉയർന്ന് ദൈവത്തിന് പ്രസാദം തോന്നട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ സുവിശേഷ ഗീതങ്ങളിലെ 230-ാമത്തെ ഗീതം ദൈവമുമ്പാകെ സമർപ്പിക്കാം. അതിനുശേഷം തിരുവചന ധ്യാനം നിർവഹിക്കുന്നതാണ്. ഐസക് അച്ഛൻ അച്ഛൻ ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? അച്ഛൻ യാത്രയിലാണ്, ഉടനെ ജോയിൻ ചെയ്യുമെന്നാണ് അറിഞ്ഞിട്ടുള്ളത്. അച്ഛൻ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അച്ഛനൊരു പാട്ട് പാടുകയാണെങ്കിൽ സൗകര്യമായിരുന്നു. ഇല്ല, അച്ഛനെ താമസിക്കാതെ ജോയിൻ ചെയ്തോളും. സുവിശേഷ ഗീതങ്ങളിലെ 230-ാമത്തെ ഗീതം, സുവിശേഷ ഗീതങ്ങളിലെ 230-ാമത്തെ ഗീതം ദൈവം ബാഗെ നമുക്ക് സമർപ്പിക്കാം. എൻ യേശു അല്ലാതിൽ എനിക്കൊരാശ്രയം ഭൂവിൽ, തൻ മാർവിലല്ലാതെ എനിക്ക് വിശ്രമം വേറെ. ജീവിതത്തിന്റെ പ്രയാസങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും വരുമ്പോൾ എന്റെ ആശ്രയം ആ പിതാവിന്റെ മാർവിൽ മാത്രമേ ഉള്ളൂ. ലോകത്ത് എവിടെ ചെന്ന് ആശ്രയിച്ചാലും കൈമലർത്താൻ ഇടയുള്ളിടത്ത്, ഏത് വിശ്വാസി എത്ര പാപം നിറഞ്ഞവനാണെങ്കിലും അനുതാപത്തോടടുത്ത് വരുമ്പോൾ വിശാലമായ ഒരു ഹൃദയമുണ്ട് നമുക്ക് നമ്മളെ ചേർത്ത് പിടിക്കാൻ. ഒന്ന് വിളിച്ചാൽ മതി, അല്ലെങ്കിൽ ചെന്ന് ചേരാനുള്ളൊരു മനസ്സ് നമ്മൾ വെച്ചാൽ മതി. നമുക്ക് വേണ്ടി തുറന്നടക്കപ്പെട്ട ഒരു ഹൃദയം നമുക്ക് ഉയരുന്നതിലുണ്ട്. ഒരു പക്ഷേ നമ്മളെ നയിക്കുന്നതും നടത്തുന്നതുമെല്ലാം ആ പ്രതീക്ഷയാണ്. നമ്മുടെ പിതാക്കന്മാരെ നയിച്ചിട്ടുള്ളത്, നമ്മുടെ മാതാപിതാക്കന്മാരെ നയിച്ചിട്ടുള്ളത്, എന്നും നമ്മളെ നയിക്കുന്നത് ആ ഒരു തീഷ്ണമായ ശക്തിയാണ്. അടുത്ത നമ്മുടെ മക്കളെയും നയിക്കേണ്ടത് അതാണ്. ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ കൂടി നമ്മൾ കാണിച്ചു കൊടുക്കുന്ന ഒരു ബോധ്യമാകട്ടെ നമ്മുടെ കുഞ്ഞുങ്ങളും തിരിച്ചറിയേണ്ടത്. ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ചുവട് വെക്കാൻ ഇവിടുന്ന് ഇടമില്ലാതെ പോകുന്ന നിമിഷങ്ങളിൽ എന്റെ അപ്പന്റെ ഹൃദയങ്ങളിലാണ് എന്റെ ജീവിതം എന്നുള്ളൊരു ചിന്ത ജീവിക്കാൻ കൂടുതൽ ഊർജം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് നമ്മൾ ഓർപ്പെടുത്തുന്ന ഈ ഗീതം ദൈവമാകെ നമുക്ക് സമർപ്പിക്കാം.
എന്നേശുവല്ലാതില്ലേനിക്കോരാശ്രയം ഭൂവിൽ, തന്മാർവിലല്ലാതില്ലേനിക്കുവിശ്രമം വേറെ. ഈ പാരിലും പാരത്തിലും നിസ്തൂലനൻ പ്രിയൻ, എന്ത് രക്ഷകായൻ ദൈവമേ, നീ അല്ലാതില്ലാരും. എന്നേശു മാത്രം മാതീയേനി ഹേതുദേരത്തും, വൻഭാരങ്ങൾ പ്രയാസങ്ങൾ നേരിടും നേരത്തും, എൻ ചാരവേ ഞാൻ കാണുന്നുണ്ടൻ സ്നേഹസാഖിയ, ഈ ലോകസാഖികളെല്ലാരും മാറിപ്പോയാലും, എന്റെ ക്ഷക എൻ ദൈവമേ, നീ അല്ലാതില്ലാരും. എന്നേശു മാത്രം മാതീയേനിക്കേതു നേരത്തും, എൻ ക്ഷീണിത രോഗത്തിലും നീ മാത്രമൻ വൈദ്യൻ, മറ്റാരെയും ഞാൻ കാണുന്നില്ലൻ രോഗശാന്തിക്ക, നിന്മാർവിടം എന്നാശ്രയം എന്നേശു കർത്താവേ, എന്ത് രക്ഷകായൻ ദൈവമേ, നീ അല്ലാതില്ലാരും. എന്നേശു മാത്രം മാതീയേനിക്കേതു നേരത്തും, എന്നാശ്രയം എന്നാശ്രയം എന്നേശു കർത്താവേ, നീ ജീവിക്കുന്നതാലേ ഞാനും ജീവിക്കും നീപ്പോ, നിൻ സ്നേഹമാ കൊടിക്കീഴിൽ ഞാൻ കാണുന്നു ജയം. എന്തക്ഷകായൻ ദൈവമേ നീയല്ലാതില്ലാരും എന്നേശുപാത്രം മാവീനീക്കേതു നേരത്തും.
തിരുവചന ധ്യാനത്തിനായി പൊന്നിയ ചെറിയാൻ ശാമുവലച്ചനെ നിങ്ങളെല്ലാവരുടെയും പേരിൽ വളരെ സ്നേഹ ആദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴും ജോയിൻ ചെയ്യുന്നതാണ്.
ദൈവത്തിന്റെ സന്നിധിനാമം നടത്തപ്പെടുന്നവരാകട്ടെ. കൃത്യവലാൻ അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മുടെ ലൂക്കോസ് സുവിശേഷം 7:2 മുതലുള്ള വേദഭാഗത്ത് നാം ഇങ്ങനെ വായിക്കുന്നു. അവിടെ ഒരു ശതാധിപന് പ്രിയനായ ദാസൻ രോഗം പിടിച്ച് മരിക്കാറായിരുന്നു. അവൻ യേശുവിനെ പറ്റി കേട്ടിട്ട് അവൻ വന്ന് തന്റെ ദാസനെ രക്ഷിക്കേണ്ടതിന് അവനോട് അപേക്ഷിക്കുവാൻ യഹൂദന്മാരുടെ മൂപ്പന്മാരെ അവന്റെ അടുക്കൽ അയച്ചു. അവർ യേശുവിന്റെ അടുക്കൽ വന്ന് അവനോട് താല്പര്യമായി അപേക്ഷിച്ചു, നീ അത് ചെയ്തു കൊടുക്കുവാൻ അവൻ യോഗ്യൻ, അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു, ഞങ്ങൾക്കൊരു പള്ളിയും തീർപ്പിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവരോടുകൂടെ പോയി വീടിനോടടുക്കാറായപ്പോൾ ശതാധിപൻ സ്നേഹിതന്മാരെ അവന്റെ അടുക്കൽ അയച്ചു. കർത്താവെ, പ്രയാസപ്പെടേണ്ട, നീ എന്റെ പരിക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല, അതുകൊണ്ട് നിന്റെ അടുക്കൽ വരുവാൻ ഞാൻ അർഹൻ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു വാക്ക് കൽപ്പിച്ചാൽ എന്റെ ബാല്യക്കാരന് സൗഖ്യം വരും. ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ട മനുഷ്യൻ, എന്റെ കരുത്ത് പടയാളികളുണ്ട്, ഒരുവരോട് പോകുക എന്ന് പറഞ്ഞാൽ അവൻ പോകുന്നു, മറ്റൊരുവനോട് വരിക എന്ന് പറഞ്ഞാൽ അവൻ വരുന്നു, എന്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു എന്ന് പറയിച്ചു. യേശു അത് കേട്ടിട്ട് അവനെ ആശ്ചര്യപ്പെട്ട് തിരിഞ്ഞു നോക്കി അനുഗമിക്കുന്ന കൂട്ടത്തോട്, ഇസ്രായേലിൽ പോലും ഇങ്ങനെയുള്ള വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ശതാധിപൻ പറഞ്ഞയച്ചിരുന്നവർ വീട്ടിൽ മടങ്ങി വന്നപ്പോൾ ദാസനെ സൗഖ്യത്തോടെ കണ്ടു. നമ്മുടെ കർത്താവിനെ ഈ ശതാധിപന്റെ അരികിലേക്ക്, അല്ലെങ്കിൽ ശതാധിപന്റെ ദാസനെ സൗഖ്യമാക്കുന്ന അനുഭവത്തിലേക്ക് നയിച്ചതായ 2-3 കാര്യങ്ങളാണ് ഇന്നത്തെ ചിന്തയായി നിങ്ങളുമൊത്ത് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. പ്രധാനമായിട്ടും ശതാധിപന്റെ സ്വഭാവവും കർത്താവിന്റെ സ്വഭാവവും തമ്മിലുള്ള ഒരു പൊരുത്തപ്പെടൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആ പൊരുത്തപ്പെടലിന്റെ 2-3 വശങ്ങളാണ് പ്രധാനമായ ചിന്തയായി സമർപ്പിക്കുന്നത്. രണ്ടുപേർ ഒരുമിച്ച് വസിക്കണമെങ്കിൽ സ്വഭാവങ്ങൾ തമ്മിൽ പൊരുത്തപ്പെടൽ ആവശ്യമാണ്. നമ്മൾ പാടാറുണ്ട്, യേശുവോട് ചേർന്നിരിക്കുന്നത് എത്ര മോദമേ. പക്ഷെ പാട്ടിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതായ ഒരു അനുഭവമായി അത് മാറരുത്. യേശുവോട് ചേർന്നിരിക്കണമെങ്കിൽ പ്രധാനമായിട്ടും വേണ്ടത് യേശുവിന്റെ സ്വഭാവവും നമ്മുടെ സ്വഭാവവും തമ്മിൽ പൊരുത്തപ്പെടൽ വേണം. കാൽവറിയിലെ ത്യാഗം, ക്ഷമ, സഹനം ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ മാത്രമേ യേശുവിനോട് ചേർന്നിരിക്കാനുള്ള, പാട്ട് പാടുവാനുള്ളതായ അർഹത നമുക്കാകുകയുള്ളൂ. അങ്ങനെ 2-3 പൊരുത്തപ്പെടലാണ് ഈ ശതാധിപൻ, പ്രധാനമായിട്ടും ശതാധിപന്റെ ജീവിതത്തിൽ നാം കാണുന്നത്. ശതാധിപന് പ്രിയനായ ദാസൻ, ലോകത്തിന്റെ മാനദണ്ഡങ്ങൾക്ക് വിപരീതമായത്, ലോകത്തിന്റെ വീക്ഷണത്തിൽ ശതാധിപന് ഒരു ദാസനെ സ്നേഹിക്കേണ്ടതായ കാര്യമില്ല. കാരണം ലോകവീക്ഷണത്തിൽ ദാസൻ എന്നാൽ ഉപയോഗശേഷം വലിച്ചെറിയുന്ന ഒരു വസ്തു മാത്രമാണ്. മനുഷ്യൻ എന്ന പരിഗണന ഒരു ദാസനും കിട്ടാത്ത കാലം ഉപയോഗശൂന്യമായാൽ വലിച്ചെറിയാവുന്ന കേവലം ഒരു വസ്തു മാത്രമാണ് ദാസൻ. ലോക മാനദണ്ഡ പ്രകാരം ശതാധിപന്റെ സ്നേഹം ദാസനിലേക്ക് ചെല്ലേണ്ട കാര്യമില്ല. നമ്മോട് ചേർന്ന് പോകുന്നവരെയും നമ്മുടെ കുടുംബത്തിലുള്ളവരെയും നാം സ്നേഹിക്കുന്നത് ലോക മാനദണ്ഡത്തിന്റെ അതിർവരമ്പുകൾ വെച്ചാണ്. ഇത് അതിരുകളില്ലാത്ത ഈ കർത്താവിന്റെ സ്നേഹമാണിത്. അതിരുകളില്ലാതെയാണ് കർത്താവ് സ്നേഹിച്ച് പാപികളെയും ദോഷികളെയും എല്ലാവരെയും ബലഹീനരെയും എല്ലാവരെയും കർത്താവ് സ്നേഹിച്ചത് അതിർവരമ്പുകളില്ലാതെയാണ്. അതേ സ്നേഹം തന്നെയാണ് ശതാധിപനെന്ന് കാണുന്നത്. അതാണ് ഒന്നാമത്തെ പൊരുത്തപ്പെടൽ. ശതാധിപന് പ്രിയനായ ദാസൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു ദാസനും അതിന്റെ ഉടമസ്ഥന് പ്രിയപ്പെട്ടവനാകണമെന്നില്ലാത്ത കാലത്ത്, കേവല ഒരു വസ്തുവായി മാത്രം ദാസന്മാരെ കാണുന്ന കാലത്ത്, ശതാധിപന് പ്രിയനായ ദാസൻ എന്ന് പറഞ്ഞാൽ ശതാധിപന്റെ സ്നേഹത്തിന്റെ ആഴമാണ് അവിടെ നാം മനസ്സിലാക്കേണ്ടത്. ഈ അതിരുകളില്ലാത്ത സ്നേഹം കർത്താവ് നോക്കിയപ്പോൾ എന്റെ സ്നേഹത്തോട് ചേർന്നു പോകുന്ന സ്നേഹം ശതാധിപന്റെ സ്നേഹം. അതുകൊണ്ട് അവനെ സൗഖ്യമാക്കിയ മതിയാകുകയുള്ളൂ. അതാണ് യേശുവോട് ചേർന്നിരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. സ്വഭാവങ്ങൾ തമ്മിലുള്ളതായ പൊരുത്തപ്പെടലുകളിൽ ആദ്യ വശമാണ് സ്നേഹത്തിന്റെ പൊരുത്തപ്പെടൽ. യേശുവിന്റെ സ്നേഹവുമായി നമ്മുടെ സ്നേഹം പൊരുത്തപ്പെടുന്നുണ്ടോ, അതോ നമ്മുടെ സ്നേഹം വ്യാജമാണോ, നമ്മുടെ സ്നേഹം സ്വാർത്ഥപരമാണോ, നമ്മുടെ സ്നേഹം ലോകപരമാണോ എന്ന് വിലയിരുത്തി നിസ്വാർത്ഥമായ അതിരുകളില്ലാത്ത യേശുവിന്റെ സ്നേഹവുമായി നമ്മുടെ സ്നേഹത്തെ പൊരുത്തപ്പെടാൻ സാധിക്കുമെങ്കിൽ നിശ്ചയമായിട്ടും യേശു നമ്മളിൽ അത്ഭുതം പ്രവർത്തിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ലാത്തതായ കാര്യമാണ്. രണ്ടാമതായി ആറാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്. ആറാമത്തെ വാക്യത്തിൽ പറയുന്നത്, നീ എന്റെ പരിക്കകത്ത് വരുവാൻ ഞാൻ അയോഗ്യൻ. സ്വന്തം കുറവുകളെ കുറിച്ചുള്ളതായ ബോധ്യമാണ് ഇവിടെ നാം കാണുന്നത്. സ്വന്തം കുറവുകളെ കുറിച്ചുള്ള ബോധ്യം മാത്രമല്ല, വിനയത്തിന്റെ ആഴമായ ഒരു അനുഭവം ഇവിടെ കാണുന്നു. അതാണ് കർത്താവുമായിട്ടുള്ള പൊരുത്തപ്പെടൽ. സ്വർഗീയ സിംഹാസനത്തെ വിടിഞ്ഞ് ഭൂമിയിലേക്ക് താഴ്ന്നിറങ്ങി വന്നവനായ യേശു ക്രിസ്തു ആ വിനയത്തിന്റെ എത്രമാത്രം ആഴത്തിന്റെ തലങ്ങളിലേക്ക് കർത്താവേശമിച്ചായി ഇറങ്ങി വന്നു എന്ന് നാം ഓർക്കണം. ശതാധിപൻ എന്ന് പറഞ്ഞാൽ ഉന്നതമായ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി കർത്താവിന് മുമ്പിൽ താഴുകയാണ്, വിനയപ്പെടുകയാണ്. ആ വിനയമാണ് യേശുവിനെ തന്നിലേക്ക് ആകർഷിക്കുന്നത്. ആ വിനയമാണ് യേശുവിന്റെ സ്വഭാവമായി പൊരുത്തപ്പെട്ടു പോകുന്നത്. ആ പൊരുത്തപ്പെടലാണ് ശതാധിപന്റെ ദാസനെ സൗഖ്യമാക്കുന്ന അനുഭവത്തിലേക്ക് കർത്താവിനെ നയിക്കുന്നത്. അതുകൊണ്ട് സൗഖ്യമാക്കപ്പെടൽ എല്ലാവരും ആഗ്രഹിക്കുന്നതായ കാര്യമാണ്. പക്ഷേ കർത്താവ് സൗഖ്യമാക്കുവാൻ തക്കവണ്ണം, കർത്താവിന്റെ സ്വഭാവവുമായി പൊരുത്തപ്പെടുവാൻ തക്കവണ്ണം, വിനയത്തിൽ പൊരുത്തപ്പെടുവാൻ തക്കവണ്ണം നമുക്ക് ശ്രമിക്കാം എന്നാണ് ഈ ഭാഗം പ്രത്യേകിച്ച് നമ്മളോട് ഓർമ്മിപ്പിക്കുന്നതായ കാര്യം. തിരുമല ലൂക്കോസ് എഴുതിയ സുവിശേഷം 5:8 വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, കർത്താവെ ഞാൻ പാപിയായ മനുഷ്യനാകിയാൽ എന്നെ വിട്ടു പോകണമേ. ഇതാരാ പറഞ്ഞതെന്ന് നമുക്കറിയാവുന്നതായ കാര്യമാണ്. പാപിയായ മനുഷ്യനാകിയാൽ എന്നെ വിട്ടു പോകണമേ എന്ന് പറഞ്ഞ പത്രോസാണ്. പത്രോസ് വലവീശാൻ പോയി, ഒന്നും കിട്ടിയില്ല. കർത്താവ് പറഞ്ഞു, ആഴത്തിലേക്ക് നോക്കി വലവീശെന്ന് പറഞ്ഞു. ആഴത്തിലേക്ക് നോക്കി വലവീശാൻ കർത്താവ് പറഞ്ഞത് വാക്കനുസരിച്ച്, വലിയ മുക്കുവൻ പറഞ്ഞതായ വാക്കനുസരിച്ച് പത്രോസ് വലവീശിയപ്പോൾ ധാരാളം മത്സ്യസമ്പത്തുകളെ കിട്ടി. കുമിഞ്ഞുകൂടിയ മത്സ്യസമ്പത്തിന്റെ മുമ്പിൽ കർത്താവിനെ കണ്ടുകൊണ്ട്, കർത്താവ് ആരാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സ്വന്തം പാപത്തിന്റെ അവസ്ഥകളെ തിരിച്ചറിയുന്ന പത്രോസിനെ നാം ഇവിടെ കാണുകയാണ്. അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത്, കർത്താവെ ഞാൻ പാപിയായ മനുഷ്യനാകിയാൽ എന്നെ വിട്ടു പോകണമേ. സ്വന്തം കുറവുകളെ തിരിച്ചറിയുന്നത് യേശുവിനെ നമ്മളിലേക്ക് ആകർഷിക്കുവാൻ തക്കവണ്ണം ഇടയാക്കും എന്നുള്ളതാണ് ഇവിടെ ശതാധിപൻ നമ്മളെ പഠിപ്പിക്കുന്നതായ ഒരു വലിയ പാഠം. ഇതാണ് 39 സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ ഓർമ്മിപ്പിക്കുന്നു, ഞാൻ ഒരിയാടാതെ ഊമനായിരുന്നു, നന്മയെ ഗണ്യമാക്കാതെ മൗനമായിരുന്നു. 39 സങ്കീർത്തനം എന്ന് പറയുന്നത് സ്വന്തം കുറവുകളെ കണ്ടെത്തുന്നതായ ഒരു മനുഷ്യന്റെ ചിത്രമാണ് നമ്മൾ ഇവിടെ കാണുക. ഉരിയാടാതെ ഊമനായിരുന്നു, നന്മയെ ഗണ്യമാക്കാതെ മൗനമായിരുന്നു, എന്റെ സങ്കടം പൊക്കി വന്നു, ധ്യാനത്തിങ്കിൽ തീ കത്തി. തീ എന്ന് പറഞ്ഞാൽ പ്രകാശം. ആ പ്രകാശത്തിലാണ് സങ്കീർത്തനക്കാരൻ കുറവുകൾ കാണുന്നത്. യഹോവേ, നീ എന്റെ ആയുസ്സിനെ 4 വിരൽ നീളമാക്കിയിരിക്കുന്നു. എന്റെ ആയുസ് പരിമിതമാണെന്നുള്ളതായ ബോധ്യം ആ വെളിച്ചത്തിലാണ് കാണുന്നത്. ദൈവത്തെ കാണുമ്പോഴാണ്, യേശുവിനെ കാണുമ്പോഴാണ് സ്വന്തം കുറവുകളെ കുറിച്ച് ബോധ്യമുണ്ടാകുന്നത്. സ്വന്തം കുറവുകളെ കുറിച്ച് ബോധ്യമുണ്ടായി അതേറ്റു പറഞ്ഞാൽ നിശ്ചയമായിട്ടും പരമരക്ഷകനായ കർത്താവ് നമ്മളിലേക്ക് വരും, നമ്മളെ സൗഖ്യമാക്കുമെന്നുള്ളത് യാതൊരു സംശയമില്ലാത്തതായ കാര്യമാണ്. അതുകൊണ്ടാണ് കുമ്പസാരം പരിശുദ്ധ സഭയുടെ വീക്ഷണത്തിൽ വലിയ സൗഖ്യദായകമായ ഒരു അനുഭവമാണെന്ന് പറയുന്നത്. കലാഭിഷേക ശുശ്രൂഷ കുമ്പസാരം ഇതെല്ലാം ചേർന്നു പോകുന്നതായ കാര്യങ്ങളാണ്. പരിശുദ്ധനായ പരമല തിരുവേനി ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, മറ്റുള്ളവരെക്കാൾ വലിയവൻ എന്നോർക്കരുത്. എത്ര ദരിദ്രനായാലും തങ്ങളെക്കാൾ അവൻ വലിയവൻ എന്നോർക്ക. ഈ ഓർമ്മ വെച്ചുകൊണ്ട് എല്ലാവരെയും ബഹുമാനിക്കുകയും ആരെയും നിന്ദിക്കാതിരിക്കുകയും ചെയ്യുകയും പരിശുദ്ധനായ പരമസ്തുവിനെ ഓർമ്മിപ്പിക്കുകയാണ്. വിനയമാണ് ദൈവത്തെ നമ്മളിലേക്ക് ആകർഷിക്കുന്നത്. അഹന്തയുടെ തലയെടുപ്പുമായി ദേവാലയങ്ങളിൽ കയറിയിറങ്ങുന്നവർ സ്വന്തം പൊങ്ങച്ചം കാണിക്കുന്നതായ അനുഭവത്തിൽ ദൈവത്തിൽ നിന്നൊന്നും നേടാതെ മടങ്ങിപ്പോകുന്നു എന്നുള്ളതാണ്. കുനിയായ സ്ത്രീയുടെ സംഭവം നമുക്കറിയാം. കുനിയായ സ്ത്രീ കുനിഞ്ഞു നിന്നവളായി തലയെടുപ്പില്ലാതെ അവളെ മാത്രമാണ് യേശു കാണുന്നത്. തലയെടുപ്പുള്ള ധാരാളം ആളുകളുടെ മധ്യത്തിൽ തല ഉയർത്താൻ കഴിയാതെ കുനിഞ്ഞുപോയ തല, അതുമാത്രമാണ് യേശു കണ്ടത്. അതുകൊണ്ട് വിനയം ആരിലുണ്ടോ അവരെ യേശു ശ്രദ്ധിക്കും എന്നുള്ളതാണ് ഈ വേദഭാഗം ഓർമ്മിപ്പിക്കുന്നതായ ഒരു വളരെ പ്രധാനപ്പെട്ടതായ കാര്യം. കുറവുകളെ കുറിച്ചുള്ളതായ ബോധ്യം. കർത്താവെ, എന്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ അയോഗ്യനാണ്, ഞാൻ കുറവുള്ളവനാണെന്ന് ഏറ്റുപറയുന്നതായ അനുഭവം എവിടെയുണ്ടോ അവിടെയാണ് കർത്താവ് ഇടപെടുന്നത്. സെന്റ് അഗസ്റ്റിൻ പറഞ്ഞൊരു വാചകമുണ്ട്, ഇറ്റ് വാസ് പ്രൈഡ് ദാറ്റ് ചേഞ്ച്സ് ഏഞ്ചൽസ് ഇൻ ടു ഡെവിൾസ്, ഇറ്റ് ഈസ് ഹ്യൂമിലിറ്റി ദാറ്റ് മേക്സ് മെൻ ആസ് ഏഞ്ചൽസ്. അഹങ്കാരമാണ് മാലാഖയെ പിശാചാക്കി മാറ്റിയതെങ്കിൽ വിനയമാണ് മനുഷ്യനെ മാലാഖയാക്കുന്നത് എന്ന് മറ്റൊരു ചിന്തകൻ പറയുന്നു. പ്രൈഡ് ബിൽഡ്സ് വാൾസ് ബിറ്റ്വീൻ പീപ്പിൾ, ഹ്യൂമിലിറ്റി ബിൽഡ്സ് ബ്രിഡ്ജസ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, അഹങ്കാരം എന്ന് പറയുന്നത് മനുഷ്യരുടെ ഇടയിൽ മതിലുകൾ തീർക്കും, എന്നാൽ വിനയം മനുഷ്യരുടെ ഇടയിൽ പാലങ്ങൾ തീർക്കും, അവരെ പരസ്പരം സ്നേഹമുള്ളവരാക്കി മാറ്റും. ഈ സദാധിപന്റെ സ്വഭാവത്തിന്റെ രണ്ടാമത്തെ വശമാണ് കുറവുകളെ കണ്ടെത്തുന്നതായ സ്വഭാവം എന്ന് പറയുന്നത്. വിനയത്തിന്റെ താഴ്മയുടെ അനുഭവം, ക്രൂശിന്റെ സ്നേഹത്തോളം സ്വയം താഴ്ത്തിയതായ കർത്താവിന്റെ സ്വഭാവവും ഈ സ്വഭാവം തമ്മിലുള്ളതായ പൊരുത്തപ്പെടൽ കർത്താവിനെ അവനിലേക്ക് ആകർഷിച്ചു എന്നുള്ളതാണ്. മൂന്നാമതായി വിശ്വാസമാണ്. കർത്താവ് അവനെ കുറിച്ച് പറയുന്നു, ഇസ്രായേൽ കൂടി ഇങ്ങനെയുള്ളൊരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. വലിയ വിശ്വാസത്തിന്റെ അനുഭവമാണ്. വിശ്വാസം എന്ന് പറയുന്നത് ഭൗതികമായ കസർത്തല്ല, അത് അബ്രഹാമിൽ പഠിക്കേണ്ടതാണ്. ആബോ റഹമേ എന്ന രണ്ട് വാക്കുകളാണ് അബ്രഹാം എന്ന വാക്കിന്റെ മൂല പദത്തിൽ നാം കാണുന്ന വിശകലനത്തിൽ കാണുന്നത്. ആബോ എന്ന് പറഞ്ഞാൽ പിതാവ്, റഹമേ എന്ന് പറഞ്ഞാൽ വിശ്വാസികൾ. അബ്രഹാം എന്ന് പറയുന്നത് വിശ്വാസികളുടെ പിതാവ്. അബ്രഹാമിന്റെ വിശ്വാസം എന്താണെന്ന് നാം പഠിക്കേണ്ടതാണ്. ആ വിശ്വാസത്തിലൂടെ നാം വളരേണ്ടതാണ്. ഉൽപ്പത്തി 12:1 നാം കാണുന്ന, ഇങ്ങനെ ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക എന്ന് നാം കാണുന്നുണ്ട്. വിശ്വാസത്തിലെടുക്കുക എന്നാണ് അതിന്റെ അർത്ഥം. ദൈവത്തെ വിശ്വാസത്തിലെടുക്കുന്നതായ ഒരു അനുഭവമാണ്. അപ്പോ എല്ലാം വിട്ട് ദൈവസ്നേഹത്തിന്റെ പിന്നാലെ പോകുന്നതാണ് വിശ്വാസം. കർത്താവിലുള്ളതായ ഒരു വിശ്വാസം ഇവനിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ ഒരു വലിയ വിശ്വാസത്തിന്റെ അനുഭവം കൊണ്ടാണ് അവൻ പറയുന്നത്, എന്റെ കീഴിൽ പടയാളികളുണ്ട്, സകല ആയുധങ്ങളും കർത്താവിന്റെ മുന്നിൽ വെച്ച് കീഴടങ്ങുന്നതായ ഒരു അനുഭവമാണ് ഇവിടെ നാം കാണുന്നത്. പടയാളികളുണ്ട്, എന്ത് പ്രയോജനമാണ്? ലോകത്തോട് പോക എന്ന് പറയാൻ തക്കവണ്ണമുള്ളതായ കഴിവ് ഈ പടയാളികൾക്കുണ്ടോ? നമുക്കറിയാം, സോപ്പ് പതയിൽ അലിഞ്ഞു പോകുന്ന ഒരു വൈറസാണ് ലോകത്തെ ഇന്ന് കീഴ്മേൽ മറിച്ചിരിക്കുന്നത്. വലിയ വലിയ പടയാളികൾ വിചാരിച്ചിട്ടും, പടജനം വിചാരിച്ചിട്ടും, സൈന്യാധിപന്മാർ വിചാരിച്ചിട്ടും, അതിശക്തരായ ലോക നേതാക്കന്മാർ വിചാരിച്ചിട്ടും ഇതിനെ കീഴടക്കാൻ സാധിച്ചില്ല. എന്റെ കീഴിൽ പടയാളികളുണ്ട്, ഒരു പ്രയോജനവുമില്ല എന്ന് ശതാധിപനേറ്റ് പറയുകയാണ്. അത് തന്നെയാണ് ഈ കാലയളവിൽ നാം കാണുന്നത്. എത്ര പടയാളികൾ ഉണ്ടായിട്ട് എന്ത് പ്രയോജനമാണ് ഈ ലോകത്തിനുണ്ടായത്? ഏതെങ്കിലും മനുഷ്യനെ മരണത്തിന്റെ വാതായനത്തിൽ നിന്ന് രക്ഷിക്കാനായിട്ട് ഈ പടയാളികൾക്ക് കഴിഞ്ഞോ? ഈ വൈറസിനെ ലോകത്തിൽ നിന്ന് മാറ്റാൻ ഈ പടയാളികൾക്ക് കഴിഞ്ഞോ? ജയത്തിന് കുതിര വ്യർത്ഥമാകുന്നു എന്ന് സങ്കീർത്തനകാരൻ പറയുന്നുണ്ട്. അതുകൊണ്ട് എന്റെ കീഴിൽ പടയാളികളുണ്ട് എന്ന് പറയുന്നത് അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല, ലൗകികമായ ശക്തി കൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല എന്ന് ശതാധിപൻ പറയുന്നതായ ആ സന്ദേശം ലോകത്തിൽ തന്നെ എത്രയോ പ്രസക്തമായിരിക്കുന്നു എന്നുള്ളതാണ്. അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ അടുത്ത വശം എന്ന് പറയുന്നത് വിട്ടുവീഴ്ചയാണ്. നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് പോകാം. ആ ഒരു വിട്ടുവീഴ്ചയുടെ അനുഭവം ഉണ്ടാകുമ്പോഴാണ് സഹോദര സ്നേഹം, അതിൽ വലിയൊരു അനുഭവം, വലിയൊരു വിട്ടുവീഴ്ചയുടെ അനുഭവം സഹോദര സ്നേഹത്തിൽ ഉണ്ടാകേണ്ടത് ഏറെ ആവശ്യമാണ്. പാകം വയ്ക്കുമ്പോൾ ചിലർ മിടുക്കന്മാരാകാറുണ്ട്. പരിശുദ്ധനാഭിരോധത്തിന് വേണ്ടി പറയാറുണ്ട്, മിടുക്കനാകേണ്ട, മണ്ടനാകുകയും അരുത്. പള്ളിയിലാണെങ്കിലും കൂടുതൽ മിടുക്കനാകാൻ പോകരുത്. ഒത്തിരി മിടുക്കനായവരൊക്കെ മണ്ടന്മാരായി മാറുന്നതായ അനുഭവങ്ങളാണ് നാം കാണുന്നത്. അതുകൊണ്ട് ആ ശ്രേഷ്ഠമായിരിക്കുന്ന വിട്ടുവീഴ്ചയുടെ അനുഭവമാണ് അബ്രഹാമിന്റെ വിശ്വാസം എന്ന് പറയുന്നത്. മൂന്നാമത് അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ ഒരു പ്രധാന വശം സമർപ്പണമാണ്. ആറ്റുനോട്ടുണ്ടായ ഏകജാതനായ മകനെ യാഗമർപ്പിക്കാൻ കോൺമോറി പിതാവിന്റെ ആ ഒരു ചിത്രം എത്രയോ ഹൃദയ ഭേദകമാണ്. സ്വന്തം മകനെ, ചോരയ്ക്ക് പരന്നതായ മകനെ വാളുകൊണ്ട് ബലികടിക്കാൻ തക്കവണ്ണം തയ്യാറാകുന്ന, അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. ആ വിശ്വാസം എന്ന് പറയുന്ന സമർപ്പണമാണ്, സമ്പൂർണ്ണ സമർപ്പണം. അവിടെയാണ് ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകുന്നത്. അബ്രഹാമി അരുത്, ബാലന്റെ മേൽ കൈവെക്കരുത്. പ്രതിസന്ധികളുടെ വാളുകൾ നമ്മുടെ തലയിൽക്ക് മുകളിലൂടെ വീഴുന്നതായ വേളയിൽ അതിനെ തടയാൻ ഒരു കരം, ദൈവത്തിന്റെ കരമുണ്ട് എന്നുള്ളതായ പ്രത്യാശയും വിശ്വാസവും അബ്രഹാമിനുണ്ടായിരുന്നു എന്ന് നാം മനസ്സിലാക്കണം. അതാണ് വിശ്വാസത്തിന്റെ ആഴമെന്ന് പറയുന്നത്. ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുകയാണ്. സദാധിപന്റെ സ്വഭാവവും കർത്താവിന്റെ സ്വഭാവവും തമ്മിലുള്ളതായ വലിയ പൊരുത്തപ്പെടൽ, ആ പൊരുത്തപ്പെടലാണ് സദാധിപനിലേക്ക് കർത്താവ് എന്നെ നയിക്കുവാന്റെ കണ്ണുമിടയായി തീർന്നത്. അതിരുകളില്ലാത്ത സ്നേഹത്തിന്റേതായ വലിയൊരു അനുഭവം, വലിയൊരു പൊരുത്തപ്പെടലായി കർത്താവും സദാധിപനും തമ്മിലുണ്ടാകുകയാണ്. അതോടൊപ്പം തന്നെ വിനയത്തിന്റെ ആഴമായ അനുഭവങ്ങൾ, സദാധിപനും കർത്താവും തമ്മിൽ വലിയൊരു പൊരുത്തപ്പെടൽ ഉണ്ടാകുകയാണ്. മൂന്നാമത് വിശ്വാസത്തിന്റെ ശ്രേഷ്ഠമായ സമർപ്പണത്തിന്റെ അനുഭവം, കർത്താവിന്റെ സ്വഭാവവും സദാധിപന്റെ സ്വഭാവം തമ്മിൽ പൊരുത്തപ്പെടലിന്റെ അനുഭവത്തിലേക്ക് നയിക്കപ്പെടുകയാണ്. ഈ സ്വഭാവങ്ങളിലൂടെ കർത്താവ് സദാധിപന്റെ അരികിലേക്ക് നയിക്കപ്പെട്ടു. അവന്റെ ആദ്യക്കാരനെ സൗഖ്യമാക്കി. ആ ഒരു വലിയ സൗഖ്യത്തിന്റെ അനുഭവം നമുക്കും ഉണ്ടാകട്ടെ. നമ്മെ അനുഗ്രഹിക്കട്ടെ.
കർത്താവിൽ അനുഗ്രഹിക്കരെ. ബഹുമാനപ്പെട്ട അച്ഛന്റെ അനുഗ്രഹീതമായ സന്ദേശം നമ്മൾ കേട്ട് കഴിഞ്ഞു. കാലഘട്ടത്തിന് ചേരുന്ന രീതിയിൽ മനുഷ്യ ജീവിതത്തിന് ഉൾക്കൊള്ളേണ്ടുന്ന ചില പ്രധാനപ്പെട്ട വസ്തുതകളെ വളരെ ഭംഗിയായിട്ട് ആചരിപ്പിക്കുവാൻ തക്കവണ്ണം പ്രിയപ്പെട്ട അച്ഛന് ചെറിയാൻ ശ്യാമുവിൽ അച്ഛന് സാധിച്ചു എന്നുള്ളത് വാസ്തവമായ കാര്യം തന്നെയാണ്. തുമ്പമൺ ഭദ്രാസനത്തിൽ ആയിരുന്നുകൊണ്ട് ശ്രേഷ്ഠമായ ശുശ്രൂഷ നിർവഹിക്കുകയും സെമിനാരി കാലഘട്ടത്തിൽ ഞാൻ ഒന്നാം വർഷം പഠിക്കുമ്പോൾ അച്ഛൻ നാലാം വർഷം എന്റെ ഒരു ജ്യേഷ്ഠ സഹോദരന്റെ ഭാവത്തിലും സ്നേഹത്തിലും എന്നോട് ഇടപെട്ടതായ ഒരു വൈദികന്റെ മുഖം ഞാൻ ഈ വാക്കുകളിലൂടെ, സന്ദേശത്തിലൂടെ വീണ്ടും വായിച്ചെടുക്കുകയാണ്. പ്രത്യേകിച്ച് വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം, യേശുക്രിസ്തു പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാണെന്ന് വളരെ ഭംഗിയായി വായിക്കുന്ന ഏതു മനുഷ്യനും ലളിതമായ ഭാഷയിൽ അത് ഉൾക്കൊള്ളത്തക്കവണ്ണമുള്ള 24 അധ്യായങ്ങളുടെ ഒരു സംഗ്രഹമാണ്. യേശുക്രിസ്തുവിന്റെ വംശാവലി, ജനനം, ബാല്യം, അതിനെയൊക്കെ അർഹിക്കുന്ന പ്രാധാന്യത്തോടെ വിവരിച്ച ശേഷം പിന്നീട് തന്റെ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നപ്പോൾ താൻ ഏതൊക്കെ ഭാവത്തിലാണ് തന്റെ ശുശ്രൂഷ നിർവഹിച്ചതെന്ന് ലൂക്കോസ് ഭംഗിയായി അവതരിപ്പിക്കുന്നുണ്ട്. ശത്രുതാഭാവം തോടുകൂടി കടന്നു വരുന്നവനെ സ്നേഹിക്കുവാനും വിശ്വസിക്കുന്നവർക്ക് ശിഷ്യത്വത്തിന്റെ വില കണക്കുകൂട്ടുവാനുമുള്ള ഒരു വെല്ലുവിളിയുടെ സാഹചര്യത്തെ വളരെ തന്മയത്വത്തോടുകൂടി ക്രിസ്തുവിലൂടെ വിശുദ്ധനായ ലൂക്കോസ് അവതരിപ്പിക്കുമ്പോൾ 7 അധ്യായത്തിൽ ലൂക്കോസ് ആഗ്രഹിച്ചതുപോലെ തന്നെ മനുഷ്യത്വവും ദൈവത്വവും പരിപൂർണമായി സമ്മേളിച്ച യേശുക്രിസ്തുവിന്റെ മുമ്പിലേക്ക് കടന്നു വരുന്ന ഒരു സാധാരണ മനുഷ്യൻ അസാധാരണമായ തന്റെ ഭക്തി ജീവിതം കൊണ്ടും തന്റെ വിനയം കൊണ്ടും വിശ്വാസം കൊണ്ടും ദൈവത്തോട് ഉള്ള പൊരുത്തപ്പെടലിനെ പരിചയപ്പെടുത്തുന്ന ഒരു രംഗമാണ് ഏഴാം അധ്യായത്തിന്റെ ഇതിവൃത്തം. വളരെ ഭംഗിയായി മൂന്ന് വിഷയങ്ങളെ അച്ഛൻ അതിൽ ചേർത്തുവച്ചു. കൂട്ടത്തിൽ പഴയ നിയമ പുസ്തകത്തിൽ നിന്ന് അബ്രഹാം എന്ന വിശ്വാസികളുടെ പിതാവിനെ വളരെ ഭംഗിയായിട്ട് അച്ഛൻ അതിന്റെ മധ്യത്തിൽ ചേർത്ത് വെക്കുകയും ചെയ്തു. ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് കഴിഞ്ഞ ആഴ്ച ഇന്ത്യയിൽ നടന്ന ഒരു സംഭവം ഇതിനോട് കൂട്ടിച്ചേർക്കുന്നത് ഉചിതമാണെന്ന് എനിക്ക് തോന്നുകയാണ്. ജാൻ സ്വാമി സ്വാമി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ദളിതർക്ക് വേണ്ടി വാദിച്ചതിന്റെ പേരിൽ മരണക്കിടക്കയിലും ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് രോഗത്തിൽ നിന്ന് മുക്തി നേടാതെ മരണത്തിന്റെ ഇരുളടഞ്ഞ മേഖലകളിലേക്ക് പോകുമ്പോഴും പ്രത്യാശയോടുകൂടി അദ്ദേഹം പോയി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് താൻ വിശ്വസിച്ചതൊക്കെ പ്രാവർത്തികമാക്കാൻ ഇഷ്ടപ്പെട്ട ഒരു സാധാരണ മനുഷ്യൻ. ഈ ശതാധിപനും ക്രിസ്തുവിനെ പരിചയപ്പെടുമ്പോൾ തന്റെ ജീവിതത്തിലെ നല്ല നിമിഷങ്ങളെ അധികാര ചൊവയോടുകൂടി കാണുന്നതിന് പകരം വളരെ വിനയത്തിലും ഭക്തിയിലും വിശ്വാസത്തിലും ക്രിസ്തുവിനോട് അവതരിപ്പിച്ച് തന്റെ ദൗത്യവും തന്റെ ജീവിത ക്രമങ്ങളും ജീവിത ശൈലിയുമൊക്കെ അതിരുകടന്ന അധികാരച്ചുവയ്ക്ക് പകരം അതിരുകടന്ന ആത്മാർത്ഥമായ സ്നേഹത്തിന്റെ നിറകുടമായിട്ട് അദ്ദേഹം അവതരിപ്പിക്കുമ്പോൾ അച്ഛന്റെ സന്ദേശത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ കാലഘട്ടത്തിൽ അധികമായി സ്വയം പ്രശംസ നേടുന്നതിനേക്കാൾ ദൈവത്തിന്റെ കൃപയിൽ ജീവിച്ചുകൊണ്ട് വിനയത്തിന്റെ ഭാഷയിൽ ജീവിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയുള്ളവനെ ക്രിസ്തു എപ്പോഴും കരുതുന്ന ഒരു ഭാവം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ വ്യക്തിപ്രഭാവം ലഭിക്കാൻ വേണ്ടി പല മാർഗങ്ങൾ സ്വീകരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അത് സോഷ്യൽ മീഡിയയിൽ കൂടെ നമുക്ക് വ്യക്തിപ്രഭാവം ഒരുക്കാം, വസ്ത്രധാരണത്തിലൂടെ നമുക്ക് ലഭിക്കപ്പെട്ട പണം പല മേഖലകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിലൂടെ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ വസ്തുക്കളിലൂടെ ഒക്കെ നമ്മളുടെ പ്രതാപം വെളിപ്പെടുത്താൻ സാധിക്കുമെങ്കിൽ ഇന്നത്തെ ചിന്തയിൽ ഉരുത്തിരിഞ്ഞൊരു വിഷയം, ദൈവമാണ് നമുക്കൊരു ആയുസ്സും കൃപയും ആരോഗ്യവും ഒക്കെ നൽകുന്നത്. അത് ഭംഗിയായി ഉപയോഗിക്കുക. വിനയത്തോടും ഭക്തിയോടും വിശ്വാസത്തോടും കൂടി താൻ ഏത് സമൂഹത്തിൽപ്പെടുന്നു ആ സമൂഹത്തിന്റെ ഭാഗമായി അവരുടെ ശുശ്രൂഷയിൽ എപ്പോഴും ഉറ്റിരിക്കുക. അതിനുള്ളൊരു വലിയ ആഹ്വാനം പ്രിയപ്പെട്ട അച്ഛനിലൂടെ നമുക്ക് ലഭിക്കപ്പെട്ടു. കൂട്ടത്തിൽ നമുക്കിന്ന് ഈ പ്രസംഗം അവസാനിപ്പിക്കുമ്പോഴും നമ്മുടെ മുമ്പിലൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്. പരിശുദ്ധ ബാവാതിരുമേനിയെ നിശ്ചയമായും നമ്മളൊക്കെയും ആത്മാർത്ഥമായി കണ്ണുനീരൊഴുക്കി പ്രാർത്ഥനയിൽ സമർപ്പിക്കണം. ആവശ്യമായ കൃപകളെല്ലാം ഉയരങ്ങളിൽ നിന്ന് ദൈവം ചൊരിഞ്ഞു കൊടുക്കണം. സഭയ്ക്ക് വേണ്ടി വിശ്വാസത്തോടെ ത്യാഗത്തോടെ പ്രവർത്തിച്ച ഒരു വലിയ മഹായിടയൻ നമ്മുടെ മുമ്പിൽ ഇന്നും നമ്മളെ നയിച്ചുകൊണ്ട് ഇനിയും തുടരുവാൻ ദൈവം തമ്പുരാന്റെ ശക്തി ആ പിതാവിന് ലഭിക്കാൻ നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മൾ അല്പം കൂടി ഗൌരവമായിട്ടും ശ്രദ്ധേയമായിട്ടും പ്രാർത്ഥിക്കണമെന്ന് വിനയപൂർവ്വം ആവശ്യപ്പെടുകയാണ്. ഇന്നത്തെ ഈ കുടിവരവിൽ സംബന്ധിച്ച എല്ലാവരെയും ദൈവം തമ്പുരാൻ തന്റെ കരുണ കൊണ്ട് നിറയ്ക്കട്ടെ. അവരവർക്ക് ഒരു ശോധനയ്ക്കായി ഇന്നത്തെ വിഷയം ലഭിക്കപ്പെട്ടു എന്ന് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുകയാണ്. പ്രിയപ്പെട്ട ചെറിയാൻ ശാമുവേൽ അച്ഛനോടുള്ള സ്നേഹം ഇസുബോറോ പ്രയറിന് വേണ്ടി പ്രത്യേകമായിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്ക് ഇവിടെ പൂർണ്ണമാക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും വാഴ്ത്തി പുണ്യപ്പെടുത്തുമാറാകട്ടെ.
താങ്ക് യു അച്ഛാ. നേരത്തെ ആമോത്ത് ഞാൻ ഉറപ്പിച്ചതുപോലെ നമുക്ക് പരിശുദ്ധ ബാവാതിരുമേനിയെ ഓർക്കാം. അതോടൊപ്പം എല്ലാ രോഗികളെയും ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം.
കരുണ കടലേ ഞാൻ നോക്കും ദേവാതനയായ എൻ പാപം പെരുകി പിഴകൾ വാർദ്ധിച്ചയ്യോ കഴുകണമെന്നേ പോയ ഏകണമെൻപാഷ്പാൽവന്മ ഇതൃസ്നേഹത്ത യാചിക്കുന്നേ ഞാൻ പാപിക്കരുതേ എന്നേ വൈരി സ്ഥിരം ദാരരിൽ ദൂതന്മാർ ീർണിവാചൊല്ലട്ടെ ഹാലുദാബികളിൽ തൻ വാതിൽ നപകലിങ്ങുതുറന്നീടും ഹാലിലുയ നാഥാസ്തു നോക്കണമൻ ദുരിതം നാഥ പലതരദോഷം ഞാൻ ചെയ്തു കോപിപ്പിച്ചു ശരണമെനിക്കില്ല വൈദ്യന്മാർ അവരൗഷധമെല്ലാം ചെയ്തിട്ടില്ലൊരു ഗുണവും എന്ത്രണമോ കഠിലം മൽവൈദ്യ നിന്നേയും നിൻ ഔഷധ ഗുണവും ഞാൻ കേട്ടു നിങ്കൽ വരുന്നോ സുഖമേൽക്കും നൂനം എൻ പാപത്തിൽ ഞാൻ ചാകാ ഇടയാകരുതയ്യോ നാഥ എൻ ബാഷ്പങ്ങൾ ചൊരിഞ്ഞിടും നിപ്പോ അജബോ മാടോ ചങ്ങാലിയോ കുറുപ്രാവിൻ കുഞ്ഞുങ്ങളയോ കാഴ്ചതായി അർപ്പിക്കുന്നില്ല ക്ഷമവോൻ തൻ ഭവനേ വന്ന പാപിനി സ്ത്രീപോ ലിരുതുള്ളിൽ കണ്ണുനീർക്കൊണ്ട് എന്മേൽ ദയ തോന്നണമേ തിരുജനകൻ സ്നേഹത്താലും മാതാവിൻ പ്രാർത്ഥനയാലും ഹല്ലേലൂയ പൊറുക്കണമൻ പിഴകൾ.
മാറകമോ കൃപ പോലെ തന്നെ സൃഷ്ടിയെ സന്ദർശിക്കുകയും കാരുണ്യദേകരത്താൽ രോഗങ്ങളെ സുഖപ്പെടുത്തുകയും ചെയ്ത സ്വർഗീയ വൈദ്യനും ഔഷധങ്ങളുടെ അരിവുമായ കർത്താവേ നിനക്ക് സ്തുതി. നാഥ, നിന്നെ നോക്കി വിളിച്ച കുഷ്ഠരോഗികൾക്കും പക്ഷപാത രോഗികൾക്കും കുരുടന്മാർക്കും ബധിരന്മാർക്കും പിശാചുബാധിതർക്കും എല്ലാം നീ സൗഖ്യം നൽകി അനുഗ്രഹിച്ചുവല്ലോ. ഇപ്പോൾ എന്റെ ദൈവമേ, ക്ഷീണിതനായി രോഗത്തിൽ കിടന്ന് നിന്റെ അനുഗ്രഹങ്ങളിൽ സങ്കേതപ്പെടുകയും നിന്റെ സൗജന്യ സഹായത്തെ നോക്കിപ്പാർക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ പിതാവും അവിടുത്തെ ദാസനുമായ പരിശുദ്ധ ബാവാ ദ്രിമേനിക്കും പ്രത്യേകാൽ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന സകല രോഗികൾക്കും കടങ്ങൾക്ക് പരിഹാരവും നൊമ്പരങ്ങൾക്ക് ആശ്വാസവും അവയവങ്ങൾക്ക് സ്വസ്ഥത നൽകണമെന്ന് നിന്റെ കരുണയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഇവരുടെ രോഗത്തിന് ആശ്വാസം നൽകി വേദനകളെ ശമിപ്പിക്കണമേ. ഇവരുടെ ദുഃഖത്തെ നീക്കി സ്വസ്ഥതയാൽ ഇവരെയും ഞങ്ങളെയും സന്തോഷിപ്പിക്കണമേ. ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. തുടർന്നും ഈ പരിശുദ്ധ സഭയെ നയിക്കുവാൻ അവിടുത്തെ ദാസനും ഞങ്ങളുടെ പിതാവുമായ ഈ പിതാവിന് അവിടുന്ന് ബലവും ശക്തിയും കരങ്ങൾക്ക് ശക്തിയും പകരണമേ. ദൈവമേ, ഇന്ദ്ര ദാസൻ ഉപയോഗിക്കുന്ന ഔഷധങ്ങളിലെല്ലാം അവിടുത്തെ പരിശുദ്ധാത്മാ പ്രവർത്തിക്കണമേ. ശുശ്രൂഷിക്കുന്ന വൈദ്യന്മാർക്ക് ഈ പിതാവിന്റെ രോഗം നിർണയിക്കാൻ കഴിവ് കൊടുക്കണമേ. യഥാചിതം പരിപൂർണ ആരോഗ്യവും സൗഖ്യവും ലഭിക്കത്തക്കവണ്ണം ഔഷധങ്ങളെ വർഷിക്കാനുള്ള തിരിച്ചറിവ് ഞാനോ നിന്റെ ദാസർക്ക് പ്രദാനം ചെയ്യണമേ. ഉപയോഗിക്കുന്ന ഔഷധങ്ങളെല്ലാം ഫലവത്തായി തീരുവാനും പരിപൂർണ ആരോഗ്യവും സൗഖ്യവും പ്രാപിച്ച് ഈ സഭയെ തുടർന്നയക്കാനുള്ള കഴിവും പ്രാപ്തിയും നൽകണമേ. എങ്കിലും ഞങ്ങളുടെ ഇഷ്ടമല്ല, അങ്ങയുടെ ദുരിഷ്ടം തന്റെ ദാസം നിറവേറ്റുവാൻ അത് തിരിച്ചറിയാനുള്ള കഴിവും പ്രാപ്തിയും ഞങ്ങൾക്കും പ്രത്യേകാലിദാസനിവിടെയാക്കി തീർക്കണമേ. ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ കണ്ണുനീരോടെ അപേക്ഷിക്കുന്നവരുടെ യാചനകൾക്ക് സ്വർഗം നൽകി സ്വർഗം തുറന്ന് ഉത്തരമറളും എന്നരളി ചെയ്തിരിക്കുന്ന കാരുണ്യവാനായ ദൈവമേ, വിശ്വാസത്തോടും കണ്ണുനീരോടും തന്നെ സമീപിക്കുന്നവരുടെ അപേക്ഷകളെ തള്ളിക്കളകയില്ല എന്നുള്ള ഉത്തമ ബോധ്യത്തോടുകൂടി ബലഹീനനും പാപികളും കുറവുള്ളവരുമായ ഞങ്ങൾ അങ്ങയുടെ കരുണയുടെ തണലിൽ സങ്കേതം പ്രാപിക്കാനായിട്ട് അടുത്തു വന്നിരിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ കുറവുകളെ നോക്കി ഞങ്ങളുടെ യാതനകളെ ശ്രദ്ധിക്കാതെ ഞങ്ങളോട് മനസ്സൽവ് തോന്നി ഞങ്ങളുടെ കണ്ണുനീരിനെ അവിടെ നിന്ന് മാനിക്കണമേ. ഈ പ്രിയദാസനും അതുപോലെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും പരിപൂർണ സൗഖ്യം പ്രാപിപ്പാൻ തക്കവണ്ണം സംഗതിയാക്കണമേ. രോഗത്തിന്റെ തീവ്രതയുടെ വേദന അറിയാതെ വണ്ണം അങ്ങയുടെ സ്പർശനം നിന്റെ ദാസരെയൊക്കെയും തലോടുകയും ആ തലോടൽ വേദനയെ മറന്നുകൊണ്ട് ദൈവികമായ വിശ്വാസത്തിന്റെ ആഴത്തിലേക്ക് പ്രവേശിക്കുവാൻ സംഗതിയാക്കണമേ. ദൈവമേ, ഈ പിതാവിനും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ച ഈ സഹോദരങ്ങൾക്കും ലഭ്യമായ സൗഖ്യവും അവിടുന്ന് പ്രാർത്ഥന കേൾക്കുന്നവനാണെന്നും കണ്ണുനീരോടെ യാചിക്കുന്നവരുടെ യാചനകൾക്ക് ഉത്തരമറളുന്നവനാണെന്നും ഹൃദയവിശുദ്ധിയോടുകൂടി ദൈവസന്നിധിയിലേക്ക് അപേക്ഷകളെ സമർപ്പിച്ചാൽ അത് തള്ളിക്കളയില്ലെന്നുള്ള ഒരു വിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ തക്കവണ്ണം ഈ ദാസന് വേണ്ടി ഞങ്ങൾ അർപ്പിക്കുന്ന യാചനകളെ അവിടുന്ന് സ്വീകരിക്കണമേ. ദൈവമേ, ഈ നിന്റെ ദാസന്റെ രോഗം സൗഖ്യം രോഗം മൂർച്ഛിച്ചുകൊണ്ട് പിശാച് സന്തോഷിക്കുവാൻ തക്കവണ്ണം ഇടയാക്കി തീർക്കാതെ പിശാചിനെ പോലെ ചിന്തിക്കുന്നവർക്കും സന്തോഷിക്കുവാനും മുഖാന്തരമായി തീരാതെ ദൈവമേ, അങ്ങയുടെ കരുണ നിന്റെ ദാസന്റെ മേൽ വർഷിക്കണമേ. രോഗബാധിതമായി പ്രയാസപ്പെട്ട് കിടക്കുന്ന ഓരോ അവയവങ്ങൾക്കും ദൈവമേ, അങ്ങയുടെ സ്പർശനത്തിൽ കൂടി ബലവും ശക്തിയും കൃപയും പകരണമേ. പരിശുദ്ധാത്മാവ് ഈ നിന്റെ ദാസരുടെയൊക്കെയും പ്രത്യേക പിതാവിന്റെ ശരീരത്തിൽ വ്യാപരിക്കണമേ. കൂടുതൽ ബലത്തോടുകൂടി ആത്മിക സന്തോഷത്തോടുകൂടി അങ്ങയുടെ സഭയിൽ തുറന്നു ശുശ്രൂഷിക്കുവാനും ആ ദേവാലയത്തിൽ വന്ന് ഭക്തിയോടെ ബലി കഴിപ്പിക്കാനും നിന്റെ ഭഗവൻ ശക്തി പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരേക്ക് തിരുവുമ്പാ സമർപ്പിക്കുന്നു. ഉറ്റവര് വേർപെട്ട ദുഃഖം അനുഭവിക്കുന്ന സഹോദരങ്ങളെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർക്കുന്നു. ഒരു കുഞ്ഞുങ്ങൾ പോലും നശിക്കുവാനിടയാകാതെ പരിശുദ്ധാത്മാവിൽ നയിക്കണമേ. കുടുംബജീവിതം നയിക്കുന്ന സഹോദരങ്ങളെ വാഴ്ത്തണമേ. വാർദ്ധക്യത്തിലേക്കുന്നവർ ആത്മീയ ഫലങ്ങളെ കായ്പാൻ തക്കവണ്ണം ശക്തി നൽകുകയും ശാരീരികമായ പ്രയാസങ്ങളിൽ നിന്നും ബലക്കുറവിൽ നിന്നും ശക്തി ഓജസ്സവർക്ക് പ്രദാനം ചെയ്യണമേ. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികൾക്ക് ഉത്തമ സന്താനങ്ങളെ കൊടുത്ത് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ജോലി ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ കർമ്മ മേഖലകളിൽ പ്രവർത്തിക്കാൻ ആവശ്യമായിരിക്കുന്ന ആരോഗ്യവും ബലവും നൽകണമേ. സഭയെ വാഴ്ത്തണമേ. സഭയെ നയിക്കുന്ന എല്ലാ പിതാക്കന്മാരെയും ബലപ്പെടുത്തണമേ. സഭയുടെ ആത്മീയ സംഘടനയും വിഷപ്രവർത്തനങ്ങളെയും അവിടെ സേവനം ചെയ്യുന്നവരെ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഈ ദേശത്തെയും മാതൃക ദേശത്തെയും അവിടുന്ന് വാഴ്ത്തണമേ. പ്രത്യേകാലി പ്രാർത്ഥനാ കൂട്ടായ്മ അവിടെ ധന്യമാക്കണമേ. ഇതിന് നേതൃത്വം നൽകുന്നവരെയും അല്പമായി അധികമായി സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും നന്മ സ്വർഗീയ നന്മകളാൽ നിറയ്ക്കണമേ. പ്രത്യേകാൽ തിരുവചനം ഘോഷിച്ച പ്രിയപ്പെട്ട അഭിഷിക്തനെ അവിടുന്ന് വാഴ്ത്തുകയും സ്വർഗീയ നന്മകളെ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യണമേ. അദ്ദേഹത്തിന്റെ കുടുംബത്തെ ഇടവകയൊക്കെ തിരുവുപ സമർപ്പിക്കുന്നു. ഞങ്ങളെ തന്നെ വീണ്ടും താഴ്ത്തി സമർപ്പിക്കുന്നു. ഞങ്ങളിലുള്ള അയോഗ്യതകളെ ഓർക്കാതെ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. അങ്ങയുടെ പാതയിൽ കൂടി നടക്കത്തക്കവണ്ണമുള്ള ആന്തരിക ശുദ്ധി ഞങ്ങൾക്ക് നൽകണമേ. ഈ പ്രാർത്ഥനാ കൂട്ടായ്മ ഞങ്ങളുടെ വ്യക്തിജീവിതത്തിന്റെ പരിവർത്തനത്തിന് നിദാനമായി തീരണമേ. വീണ്ടും ഞങ്ങളെ തന്നെ താഴ്മയോടെ സമർപ്പിക്കുന്നു. അവിടുത്തെ ദാസനായ പരിശുദ്ധ ബാവാതിരിമിനിയും ഓർക്കുന്നു. ഓരോ നിമിഷവും സന്തോഷകരമായ വാർത്തകളെ കേൾക്കുവാൻ ഞങ്ങളുടെ കാതുകളെ ഒരുക്കണമേ. ഞങ്ങൾ നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും എന്ന് വന്നാലും സ്തുതിച്ചു പുകഴ്ത്തുവാനായിട്ട് തന്നെ
പിതാവാന്ദേവത്തിന്റെ സ്നേഹവും ഏകജാതനാം പുത്രന്റെ കൃപയും പരിശുദ്ധ സംബന്ധവും സഹവാസവും
നാം എല്ലാവരുടെ മേലും പ്രത്യേകകാലീന ഓർത്ത് പ്രാർത്ഥിച്ചിരിക്കുന്ന എല്ലാ ആവശ്യങ്ങളോടും നമ്മുടെ പരിശുദ്ധ ഭാവാതിരുമയുടെ ആരോഗ്യത്തിനോടുകൂടിയും നമ്മുടെ പരിസ്ഥാപയെ നയിക്കുന്ന മേൽപ്പെട്ടക്കാരും പട്ടക്കാരും എല്ലാ ദേവി വേലക്കാരോടു കൂടിയും ദുഃഖത്തിലും പ്രയാസത്തിലും രോഗത്തിലും കഴിയുന്ന ലോകമാസത്തിലുള്ള എല്ലാ ഞങ്ങളുടെ സഹോദരി സ്ഥലങ്ങളോടു കൂടിയും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.
താങ്ക് യു അക്ക. എല്ലാവരോടും സ്നേഹം നന്ദി അറിയിക്കുന്നു. പ്രിയപ്പെട്ട ചെറിയാൻ ശാമലച്ചനോട് ഒരിക്കൽ കൂടി വളരെ നമുക്കറിയാം, നമ്മൾ ശ്രദ്ധിച്ചവര് വളരെ മനോഹരമായി വളരെ നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു തിരുവചന ധ്യാനമായിട്ടാണ് എനിക്കും അനുഭവപ്പെട്ടത്. വന്നിയ ഐസക്കച്ചൻ പറഞ്ഞ പോലെ തന്നെ വീണ്ടും അച്ഛന്റെ സാന്നിധ്യം ഈ ശുശ്രൂഷയിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയാകണമേ എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നതോടൊപ്പം ഈ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ നന്ദി സ്നേഹവും വിനയപൂർവ്വം അച്ഛൻ അറിയിക്കുകയും ചെയ്യുന്നു. സാന്നിധ്യം കൊണ്ട് നടത്തിയ എല്ലാ വൈദികര് പ്രത്യേകം മാമനച്ഛൻ, വന്നിയ ഡോക്ടർ വി സി വർഗീസ് അച്ഛൻ, ഐസക് വി പ്രകാശ് അച്ഛൻ, ബിജോയി അച്ഛൻ, എല്ലാ വൈദികരോടും സ്നേഹവും വിവിധ സ്ഥലങ്ങളിലായതുകൊണ്ട് ഇതിന്റെ ഭാഗമാകുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠയും പ്രത്യേകമായിട്ട് ഓർക്കുന്നു. എല്ലാവരോടും സ്നേഹം നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് വന്നിയ തമ്പാനച്ഛൻ അതുപോലെ പല വൈദികരും ഇതിൽ സംബന്ധിക്കുന്നുണ്ട്. എല്ലാവരോടും സ്നേഹം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും വീണ്ടും കരങ്ങളിൽ സമർപ്പിക്കുന്നു. നമ്മൾ പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളെയും ദൈവം കേൾക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. എനിക്ക് നിങ്ങളോട് വീണ്ടും ഓർപ്പിക്കാനുള്ളത് പരിശുദ്ധ ഭാവാതിരം എനിക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുക. നമ്മുടെ മനസ്സിൽ തീർച്ചയായിട്ടും സഭാമക്കൾ ഒരുമിച്ച് വിവിധ സ്ഥലങ്ങളിൽ നിന്നോട് നിലവിളിക്കുമ്പോൾ സ്വർഗം കേൾക്കും എന്ന് തന്നെയാണ് എന്റെ ബോധ്യം. അതുകൊണ്ട് എല്ലാവരും പരിശുദ്ധ പിതാവിന് വേണ്ടി സഭനെയും പ്രാർത്ഥിക്കണം. അധിക നാളില്ലെങ്കിലും കുറെ നാളെങ്കിലും ഇരുന്നു കൊണ്ട് ഈ സഭയെ നയിക്കുവാനും നമുക്കൊരാത്മിക പിതാവ് വീണ്ടും അദ്ദേഹത്തെ കാണുവാനുമുള്ള നമ്മുടെ ആഗ്രഹം ദൈവത്തിന് ഇഷ്ടമാണ് നടപ്പാകേണ്ടതെങ്കിലും നമുക്ക് ആഗ്രഹിക്കാമല്ലോ, നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ എന്നുള്ള അവസരം ദൈവം തന്നിട്ടുണ്ട്. അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തുക. എല്ലാവരും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമെന്ന് വിനയപൂർവ്വം നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. അതോടൊപ്പം തന്നെ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന ഇതിന് എല്ലാ സഹായം നൽകി എല്ലാവരോടും, പ്രത്യേകിച്ച് ബൈബിൾ വായിച്ച ജൂളിയാന്റി, പ്രിയപ്പെട്ട മനോജ്, എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹം നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മുടെ അനേവരെ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.